ലൂഥർ ആലോചനാ സമിതിക്ക് മുൻപിൽ. ചാൾസ് അഞ്ചാമൻ എന്ന പുതിയ ചക്രവർത്തി ജർമ്മനിയിലെ സിംഹാസനത്തിൽ അവരോധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുവാനും രാജകീയ അധികാരം നവീകരണത്തിനെതിരെ പ്രയോഗിക്കുന്നതിന് പ്രേരിപ്പിക്കുവാനും റോമ പ്രതിനിധികൾ വെമ്പൽ കൊണ്ടു. എന്നാൽ ചാൾസ് തൻ്റെ കിരീടത്തിന് വളരെയധികം കടപ്പെട്ടിരുന്ന സാക്സോണിയിലെ ഇലക്ടറാകട്ടെ ലൂഥറിൻ്റെ വാദം കൂടെ കേൾക്കുന്നതുവരെ യാതൊരു നടപടിയും അദ്ദേഹത്തിനെതിരെ കൈക്കൊള്ളരുതെന്ന് ചക്രവർത്തിയോട് അപേക്ഷിച്ചിരുന്നു. ഇപ്രകാരം ചക്രവർത്തി സംഭ്രമത്തിലും വിഷമസ്ഥിതിയിലുമായി. ലൂഥറെ മരണത്തിനേൽപ്പിക്കുന്ന രാജകീയ വിളംബരത്തെക്കാളും കുറഞ്ഞ യാതൊന്നും കൊണ്ട് തൃപ്തരാകുവാൻ പാപ്പാത്വ പ്രതിനിധികളും ഒരുക്കമായിരുന്നില്ല. ചക്രവർത്തി തിരുമനസ്സോ മറ്റാരെങ്കിലുമോ ലൂഥറിൻ്റെ എഴുത്തുകൾ നിരാകരിക്കപ്പെട്ടതായി കണ്ടില്ല. ആയതിനാൽ ഡോക്ടർ ലൂഥറിൻ്റെ സുരക്ഷയ്ക്കായി ഒരു ഉറപ്പുപത്രം നൽകുകയും പാണ്ഡിത്യവും ഭക്തിയുമുള്ള നിഷ്പക്ഷരായ ന്യായാധിപന്മാരുടെ ഒരു സദസ്സിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയും വേണം എന്ന് ഇലക്ടർ തറപ്പിച്ചു പറഞ്ഞു. ചാൾസ് ചക്രവർത്തി പദത്തിൽ ആരോഹണം ചെയ്തയുടനെ വേംസിൽ കൂടിയ ജർമ്മൻ സംസ്ഥാന പ്രതിനിധികളുടെ സമ്മേളനത്തിൽ എല്ലാ കൂട്ടരുടെയും ശ്രദ്ധയിപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ്. ഈ നാഷണൽ കൗൺസിലിൽ സുപ്രധാനമായ രാഷ്ട്രീയ പ്രശ്നങ്ങളും താൽപ്പര്യങ്ങളും പര്യാലോചിക്കേണ്ടതുണ്ട്. ജർമ്മനിയിലെ പ്രഭുക്കന്മാർ ആദ്യമായി തങ്ങളുടെ യുവ ചക്രവർത്തിയെ ഈ ആലോചനാ സഭയിൽ കണ്ടുമുട്ടാൻ പോവുകയാണ്. സഭയുടെയും രാഷ്ട്രത്തിൻ്റെയും നേതാക്കന്മാർ സാമ്രാജ്യത്തിൻ്റെ നാനാഭാഗത്തുനിന്നും വന്നെത്തിയിരുന്നു. ഉന്നത കുലജാതരും അധികാരപ്രമത്തരും പരമ്പരാഗത അവകാശങ്ങളിൽ ജാഗരൂകരുമായ മതേതരത്വ പ്രഭുക്കന്മാർ തങ്ങളുടെ നിരയിലും അധികാരത്തിലും ബദ്ധശ്രദ്ധരായി. വികാരപ്രവാഹത്താൽ നിറയപ്പെട്ട പ്രതാപശാലികളായ വൈദികർ, കുലീനരായ വീരയോദ്ധാക്കളും പരിവാരങ്ങളും അടുത്തുമകലെയുമുള്ള വിദേശ രാഷ്ട്ര സ്ഥാനാപതികൾ തുടങ്ങിയവരെല്ലാം വേംസിൽ കൂടിയിട്ടുണ്ട്. എന്നിട്ടും ആ വലിയ സമൂഹത്തിന് അഗാധ താൽപ്പര്യമുള്ള ഉത്തേജനം പകർന്നുകൊടുത്തത് ആ നവീകരണകർത്താവിൻ്റെ കാര്യം തന്നെയായിരുന്നു. തർക്കപ്രശ്നത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള വ്യക്തികളോടൊത്ത് സ്വതന്ത്രമായ ചർച്ചയ്ക്ക് വേദിയൊരുക്കാമെന്നും സുരക്ഷിതത്വം ഉറപ്പുവരുത്താമെന്നും വാഗ്ദത്തം ചെയ്തുകൊണ്ട് ലൂഥറെ ഈ ആലോചന യോഗത്തിൽ കൊണ്ടുവരുവാൻ ചാൾസ് നേരത്തെ തന്നെ ഇലക്ടറോട് നിർദ്ദേശിച്ചിരുന്നു. ചക്രവർത്തിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതിൽ ലൂഥറും ആകാംക്ഷാഭരിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ ക്ഷയിച്ച അവസ്ഥയിലായിരുന്നു. എങ്കിലും ഇലക്ടർക്ക് ഇപ്രകാരം അദ്ദേഹം എഴുതി: നല്ല ആരോഗ്യത്തോടെ വേംസിലെത്താൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്നെ എടുത്തുകൊണ്ടുവരും. എനിക്ക് തീരെ സുഖമില്ല. ചക്രവർത്തി എന്നെ വിളിക്കുകയാണെങ്കിൽ അത് ദൈവം തന്നെ വിളിക്കുന്നു എന്നതിൽ എനിക്ക് സംശയമില്ല. എനിക്കെതിരെ അവർ അക്രമം പ്രവർത്തിക്കുവാൻ തുനിയുകയാണെങ്കിൽ അതിന് തീർച്ചയായും സാധ്യതയുള്ളതിനാൽ ഇക്കാര്യം ഞാൻ ദൈവകരങ്ങളിൽ വയ്ക്കുന്നു. കത്തുന്ന തീച്ചുളയിൽ മൂന്ന് യുവാക്കളെ കാത്തുസൂക്ഷിച്ച ദൈവം ഇന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു. എന്നെ അവൻ രക്ഷിക്കുന്നില്ലെങ്കിൽ എൻ്റെ ജീവിതം വളരെ ഫലപ്രദമല്ലാതായിരിക്കും. സുവിശേഷം ദുഷ്ടന്മാരുടെ പരിഹാസ വിഷയമായി തീരാതെ നമുക്ക് തടയാം. അവർ പ്രബലപ്പെടാതെയിരിക്കാൻ നമുക്ക് രക്തം ചിന്താം. എല്ലാവരുടെയും രക്ഷയ്ക്കായി ഏറ്റവുമധികം സംഭാവന നൽകുവാൻ എൻ്റെ മരണമാണോ ജീവനാണോ വിലയാകുന്നതെന്ന് ഞാനല്ല തീരുമാനിക്കേണ്ടത്. എന്നിൽ നിന്നും നിങ്ങൾക്ക് എല്ലാം പ്രതീക്ഷിക്കാം. ഓടിപ്പോക്കും പിൻവാങ്ങലും സാധ്യമല്ല. പലായനം ചെയ്യുവാൻ എനിക്ക് കഴിയുകയില്ല. പിൻവാങ്ങലും അതുപോലെ തന്നെ. വേംസിലെ ആലോചനാ സഭയിൽ ലൂഥർ വന്നു ചേരുന്നുവെന്ന വാർത്ത പരന്നതോടെ എല്ലായിടവും ഉത്സാഹഭരിതമായി കണ്ടു. ഈ കേസ് ഏൽപ്പിച്ചിരുന്ന പാപ്പാ പ്രതിനിധിയായ അലീൻഡർ ഇതറിഞ്ഞ് കോപാകുലനും ഭയവിഹ്വലനുമായി തീർന്നു. ഇതിൻ്റെ ഫലം പാപ്പാ സമൂഹത്തിന് വിനാശകരമായിരിക്കും എന്ന് അയാൾ കണ്ടു. മാർപ്പാപ്പ നേരത്തെ തന്നെ കുറ്റം വിധിച്ച ഒരു സംഗതിയുടെ മേൽ അന്വേഷണം നടത്തുന്നത് പോപ്പിൻ്റെ പരമാധികാരത്തിനുമേൽ അവജ്ഞ കാട്ടുന്നതാണ്. അതിലുമുപരിയായി ഈ മനുഷ്യൻ്റെ വാഗ്വൈഭവവും ശക്തിയേറിയതുമായ വാദമുഖങ്ങൾ പ്രഭുക്കന്മാരെ പോപ്പിൻ്റെ താൽപ്പര്യത്തിൽ നിന്ന് മാറ്റിക്കളയുമെന്ന് അയാൾ ഭയപ്പെട്ടു. ആയതിനാൽ ലൂഥർ വേംസിൽ വരുന്നതിനെതിരെ അയാൾ ചാൾസിനോട് വളരെ ശക്തിയായി പ്രതിഷേധിച്ചു. ഇതേ സമയം ലൂഥറിനെതിരെ സഭാവിലക്ക് കൽപ്പിച്ചുകൊണ്ടുള്ള മാർപ്പാപ്പയുടെ കൽപ്പനയും പരസ്യപ്പെടുത്തി. ഇത് പാപ്പാ പ്രതിനിധിയുടെ സ്വാധീനവും ഒത്തുചേർന്ന് ചക്രവർത്തിയെ കീഴ്പ്പെടുത്തുവാൻ പ്രേരിപ്പിച്ചു. പിന്തിരിയാൻ ഭാവമില്ലെങ്കിൽ ലൂഥർ വിറ്റൻബർഗിൽ തന്നെ കഴിഞ്ഞാൽ മതിയെന്ന് അദ്ദേഹം ഇലക്ടർക്കെഴുതി. ഈ വിജയത്തിൽ തൃപ്തനാകാതെ ലൂഥറിൻ്റെ ശിക്ഷ ഉറപ്പുവരുത്തുന്നതിന് സകല ശക്തിയോടും ഉപായത്തോടും കൂടെ അലീൻഡർ പ്രയത്നിച്ചു. ഒരു നല്ല കാര്യത്തിന് കാണിക്കുന്ന നിർബന്ധശീലത്തോടെ അയാൾ പ്രഭുക്കന്മാർ, വൈദികർ, ആലോചന സമിതിയിലെ മറ്റംഗങ്ങൾ എന്നിവരുടെ മുമ്പിൽ നവീകരണ കർത്താവ് രാജ്യദ്രോഹിയും മത്സരിയും അഭക്തനും ദൈവദൂഷകനുമാണെന്ന് കുറ്റമാരോപിച്ചു. എന്നാൽ പാപ്പാ പ്രതിപുരുഷൻ പ്രകടമാക്കിയ തീവ്രമായ വികാരം അയാളെ പ്രേരിപ്പിച്ചിരുന്ന ആത്മാവിനെ വ്യക്തമായി വെളിപ്പെടുത്തുകയായിരുന്നു. ഉത്സാഹത്തിനും ഭക്തിക്കുമെതിരെ അയാൾ വിദ്വേഷവും പ്രതികാരാഗ്നിയും നിറഞ്ഞു നീങ്ങുകയാണെന്ന് പൊതുവെ എല്ലാവരും അഭിപ്രായപ്പെട്ടു. മുമ്പെങ്ങുമില്ലാതിരുന്ന വിധം ആലോചന സമിതിയിലെ ഭൂരിപക്ഷം പേരും ലൂഥറിന്റെ പ്രശ്നം പ്രീതിയോടെ കാണുവാൻ മനസ്സുവെച്ചു. ദ്വിഗുണീഭവിച്ച ഉത്സാഹത്തോടെ പാപ്പാത്വ കൽപ്പനകൾ പ്രായോഗികമാക്കേണ്ടതിൻ്റെ ചുമതല ചക്രവർത്തിയുടെ മുമ്പിൽ അലീൻഡർ വ്യക്തമാക്കുവാൻ വ്യഗ്രത കാട്ടി. എന്നാൽ പ്രഭുക്കന്മാരുടെ അഭിപ്രായ ഐക്യം കൂടാതെ ഇത് ചെയ്യുവാൻ ജർമ്മൻ നിയമം അനുവദിച്ചിരുന്നില്ല. അവസാനം പാപ്പാ പ്രതിനിധിയുടെ അലട്ടലിൻ്റെ മേൽ ജയം നേടിക്കൊണ്ട് തൻ്റെ കാര്യം ആലോചന സമിതിയുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ചാൾസ് അയാളോട് ആവശ്യപ്പെട്ടു. പോപ്പിൻ്റെ ദൂതന് അതൊരു അഹങ്കാര ദിവസമായിരുന്നു. ആലോചന സഭ മഹത്വമേറിയതായിരുന്നു. അതിലുമധികം മഹത്വമേറിയതായിരുന്നു പ്രശ്നവും. സഭകളുടെ മാതാവും നായികയുമായ റോമിന് വേണ്ടി വാദിക്കേണ്ടത് അലൈൻഡറിൻ്റെ ചുമതലയായിരുന്നു. അവിടെ സമ്മേളിച്ചിരുന്ന ക്രിസ്തീയ ഭരണാധികാരികളുടെ മുമ്പിൽ പത്രോസിൻ്റെ പരമോന്നത സ്ഥാനം ന്യായീകരിച്ചുറപ്പിക്കേണ്ടത് അയാളുടെ കർത്തവ്യമായിരുന്നു. വാഗ്മികത്വദാനം പ്രാപിച്ചിരുന്ന അയാൾ ഈ അവസരം അതിൻ്റെ ഉന്നതിയിലെത്തിച്ചേർന്നു. റോം കുറ്റം വിധിക്കപ്പെടുന്നതിന് മുമ്പ് പ്രതാപശാലികളായ ന്യായാധിപന്മാരുടെ മുമ്പിൽ അവൾ തന്നെ പ്രത്യക്ഷപ്പെട്ട് അവളുടെ അതിശ്രേഷ്ഠ വാഗ്മികളെക്കൊണ്ട് ന്യായവാദം നടത്തണമെന്നത് വിധിവിഹിതമായി വന്നു. നവീകരണ കർത്താവിൻ്റെ മേൽ പ്രീതി കാണിച്ചിരുന്നവർ അലീൻഡറുടെ പ്രസംഗത്തിൻ്റെ ശക്തിയെ ഉത്കണ്ഠയോടെ വീക്ഷിച്ചു. സാക്സോണിയിലെ ഇലക്ടർ സന്നിഹിതനായിരുന്നില്ല എങ്കിലും പാപ്പാദൂതൻ്റെ പ്രസംഗക്കുറിപ്പുകൾ രേഖപ്പെടുത്തുവാൻ ചില ഉപദേഷ്ടാക്കന്മാരെ അദ്ദേഹം നിയോഗിച്ചിരുന്നു. തൻ്റെ വിജ്ഞാന വൈഭവവും വാഗ്ധോരണിയും ഉപയോഗിച്ച് അലീൻഡർ സത്യത്തെ നിലം പരിചാക്കുവാൻ തയ്യാറെടുത്തു. ലൂഥർ സഭയുടെയും രാഷ്ട്രത്തിൻ്റെയും മരിച്ചവരുടെയും ജീവനുള്ളവരുടെയും സഭാജനങ്ങളുടെയും പുരോഹിതവൃന്ദത്തിൻ്റെയും ദൈവിക സഭയുടെയും സ്വകാര്യ ക്രിസ്ത്യാനികളുടെയും ശത്രുവാണെന്ന് കാണിച്ച് ആരോപണങ്ങളുടെ മേൽ ആരോപണങ്ങൾ ഉന്നയിച്ചു തുടങ്ങി. ഒരു 100,000 വിശ്വാസപാതകരെ ചുട്ടരിക്കുവാൻ ആവശ്യമായ തെറ്റുകൾ ലൂഥറിൽ കാണുന്നുവെന്ന് അയാൾ പ്രസ്താവിച്ചു. നവീകരണ വിശ്വാസ അനുയായികളെ കുറ്റം വിധിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് അയാൾ ഇപ്രകാരം ഉപസംഹരിച്ചു: ഈ ലൂഥറൻകാർ ആരാണ്? അവർ വഴിപിഴപ്പിച്ച് അബദ്ധയാനം ചെയ്യിപ്പിക്കുന്ന പൊതുജനങ്ങളോട് കൂട്ടുചേർന്ന ഗർവിഷ്ഠരായ അധ്യാപകർ, ദുഷിച്ച പുരോഹിതന്മാർ, ഭോഗപ്രിയരായ സന്യാസിമാർ, അറിവില്ലാത്ത നിയമജ്ഞന്മാർ, അധപ്പതിച്ച പ്രഭുക്കന്മാർ എന്നിവരുടെ വെറുമൊരു കൂട്ടം. സംഖ്യാബലത്തിലും കഴിവിലും ശക്തിയിലും കത്തോലിക്കർ അവരെക്കാൾ എത്രയോ ശ്രേഷ്ഠന്മാരാണ്. പുകൾപറ്റ ഈ ആലോചനാ സമിതിയുടെ ഐകകണ്ഠമായ കൽപ്പന സാധാരണക്കാരെ വെളിച്ചത്തിലേക്ക് നടത്തുകയും അവിവേകികൾക്ക് മുന്നറിയിപ്പായിരിക്കുകയും അസ്ഥിരമതികളെ ഉറപ്പിക്കുകയും ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഇങ്ങനെയുള്ള ആയുധങ്ങളാൽ സത്യത്തിൻ്റെ സൂക്ഷിപ്പുകാർ എല്ലാ കാലഘട്ടങ്ങളിലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. സുസ്ഥാപിതങ്ങളായ തെറ്റുകൾക്കെതിരെ വ്യക്തവും വളവില്ലാത്തതുമായ ദൈവവചന ഉപദേശങ്ങൾ സമർപ്പിക്കുവാൻ ധൈര്യപ്പെടുന്നവരുടെ നേർക്ക് ഇപ്രകാരമുള്ള വാദമുഖങ്ങൾ ഇന്നും പ്രയോഗിക്കപ്പെടുന്നു. പുതിയ ഉപദേശം കൊണ്ടുവരുന്ന ഈ പ്രസംഗകർ ആരാണ് എന്ന് ജനപ്രീതി നേടിയ മതം ആഗ്രഹിക്കുന്നവർ ചോദിക്കുന്നു. അവർ വിദ്യാഭ്യാസമില്ലാത്തവരും അംഗസംഖ്യയിൽ കുറഞ്ഞവരും സമൂഹത്തിൽ താഴ്ന്നവരുമാണ്. എന്നിട്ടും അവർ തങ്ങളുടെ പക്കൽ സത്യമുണ്ടെന്നും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണെന്നും അവകാശപ്പെടുന്നു. അവർ അറിവില്ലാത്തവരും വഞ്ചിക്കപ്പെട്ടവരുമാണ്. അംഗസംഖ്യയിലും സ്വാധീനശക്തിയിലും നമ്മുടെ സഭ അവരെക്കാളും എത്രയോ അധികം ഉന്നതി പ്രാപിച്ചിരിക്കുന്നു. നമ്മുടെ കൂട്ടത്തിൽ എത്രമാത്രം മഹാന്മാരും ബുദ്ധിശാലികളുമാണ് ഉള്ളത്. ഈ വിധമുള്ള വാദമുഖങ്ങൾക്ക് അതിൻ്റേതായ സ്വാധീനം ലോകത്തിന്മേലുണ്ട്. എന്നാൽ അവ ഇന്ന് നവീകരണ കർത്താക്കളുടെ കാലഘട്ടത്തെക്കാളും നിർണായകമല്ല. പലരും ധരിച്ചിരിക്കുന്നത് പോലെ ലൂഥറിൻ്റെ കാലത്തോടുകൂടെ നവീകരണം അവസാനിച്ചില്ല. ഈ ലോക ചരിത്രത്തിൻ്റെ അന്ത്യം വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കും. ലൂഥറിൻ്റെ മേൽ പ്രകാശിക്കുവാൻ ദൈവം അനുവദിച്ച വെളിച്ചം മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കുക എന്ന വലിയ വേല അദ്ദേഹത്തിന് ചെയ്യുവാനുണ്ടായിരുന്നു. പക്ഷേ ലോകത്തിന് നൽകേണ്ടതായ സകല വെളിച്ചവും അദ്ദേഹം പ്രാപിച്ചിരുന്നില്ല. അന്ന് മുതൽ ഇന്നയോളം തിരുവചനത്തിന്മേൽ നൂതന വെളിച്ചം പ്രകാശിക്കുകയും പുതിയ സത്യങ്ങൾ തുടർച്ചയായി തുറക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പാപ്പാ പ്രതിനിധിയുടെ പ്രസംഗം ആലോചന സമിതിയിൽ ആഴമായി പതിഞ്ഞു. പാപ്പാത്തു നായകനെ പരാജയപ്പെടുത്തുവാൻ വ്യക്തമായ ദൈവവചന സത്യങ്ങളുമായി ലൂഥർ അവിടെ സന്നിഹിതനായിരുന്നില്ല. നവീകരണ കർത്താവിനെ പ്രതിരോധിക്കുവാനുള്ള ഉദ്യമങ്ങളൊന്നും നടമാടിയില്ല. അദ്ദേഹത്തെയും താൻ പഠിപ്പിക്കുന്ന തത്വങ്ങളെയും കുറ്റം വിധിക്കുക മാത്രമല്ല, സാധ്യമായാൽ ആ മതഭാഷാന്തതയെ തൂത്തെറിയുവാനുള്ള ഒരു താൽപ്പര്യം അവിടെ പ്രകടമായിരുന്നു. അവളുടെ പക്ഷം ജയിക്കുവാനുള്ള അവസരം ലഭിച്ചതിൽ റോം സന്തോഷിച്ചു. അവളെ ന്യായീകരിക്കുന്നതിന് പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ വിജയമെന്ന് തോന്നിയത് പരാജയത്തിൻ്റെ അടയാളമായിരുന്നു. അപ്പോൾ മുതൽ സത്യവും അസത്യവും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി കാണപ്പെടുകയും അതൊരു തുറന്ന പോരാട്ടമായി തീരുകയും ചെയ്തു. അവൾ നിലനിന്നിരുന്നതുപോലെ സുരക്ഷിതമായി അന്നു മുതൽ റോമിന് നിലകൊള്ളാൻ കഴിയാതെയായി. റോമിന്റെ പ്രതികാരത്തിന് മുമ്പിൽ ലൂഥറെ കീഴ്പ്പെടുത്തുവാൻ ആലോചന സമിതിയിലെ പല അംഗങ്ങളും തൽപരരായിരുന്നുവെങ്കിലും സഭയിൽ നടമാടിയിരുന്ന സാൻമാർഗിക അധപതനത്തിൽ അവർ പരിതപിക്കുകയും പൗരോഹിത്യ അധികാരത്തിൻ്റെ ദുരാഗ്രഹത്തിലും ദൂഷിത വലയത്തിലും പെട്ട് കഷ്ടപ്പെടുന്ന ജർമ്മൻ ജനതയ്ക്ക് മോചനം വേണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. പാപ്പാ പ്രതിനിധി പാപ്പാത്വ നയങ്ങളെയെല്ലാം വളരെയധികം താൽപ്പര്യജനകമായി പ്രസ്താവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ദൈവം മാർപ്പാപ്പയുടെ മർദ്ദനഭരണ ഫലങ്ങൾ ശരിയായി വരച്ചു കാട്ടുവാൻ സദസ്സിലെ ഒരംഗത്തെ ഉദ്യോഗിപ്പിച്ചു. കുലീനഭാവത്തോടും ഉറപ്പോടും കൂടെ സാക്സോണിയിലെ പ്രഭുവായ ജോർജ് ആ രാജകീയ സദസ്സിൽ നിന്നുകൊണ്ട് പാപ്പാത്വ വഞ്ചനകളും അറപ്പായ പ്രവൃത്തികളും അവയുടെ അനന്തരഫലങ്ങളും ഭയാനക തീവ്രതയോടെ വിവരിച്ചു പറഞ്ഞു. അവസാനം അദ്ദേഹം ഇപ്രകാരം പ്രസ്താവിച്ചു: റോമിനെതിരെ ശബ്ദമുയർത്തുന്ന ദുരാചാരങ്ങളിൽ ചിലതാണിവ. എല്ലാ ലജ്ജയും അവർ മൂടിവെക്കുന്നു. അവരുടെ ഏക ലക്ഷ്യമാണ് പണം. ഇങ്ങനെ സത്യം പഠിപ്പിക്കേണ്ട വൈദികർ കളവല്ലാതെ മറ്റൊന്നും ശബ്ദിക്കുന്നില്ല. ഇവരെ വച്ചുപൊറുപ്പിക്കുക മാത്രമല്ല പ്രതിഫലവും കൊടുക്കുന്നു. കാരണം അവരുടെ അസത്യഭാഷണം വർദ്ധിക്കുന്തോറും അവരുടെ സാമ്പത്തിക നേട്ടവും വർദ്ധിക്കുന്നു. ഇങ്ങനെയുള്ള അഴുക്കടിഞ്ഞ ഉറവിൽ നിന്ന് മലിനജനം ഒഴുകുന്നു. അമിത വിഷയാസക്തി പണക്കൊതിയിലേക്ക് കൈനീട്ടുന്നു. കഷ്ടം, പുരോഹിതന്മാരുടെ അപകീർത്തി സാധുക്കളായ അനേകം ആത്മാക്കളെ നിത്യനാശത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പൊതുവായ ഒരു നവീകരണം അത്യാവശ്യമായിരിക്കുന്നു. ഇതിനേക്കാളും ശക്തിയേറിയ ഭത്സനം ലൂഥർ തന്നെയും പാപ്പാത്വ ദുരാചാരങ്ങൾക്കെതിരെ നൽകുമായിരുന്നില്ല. ആ പ്രസംഗകൻ നവീകരണക്കാരുടെയും ശ്രദ്ധേയനായ ശത്രുവായതിനാൽ തൻ്റെ വാക്കുകൾക്ക് വളരെ സ്വാധീനമുണ്ടായിരുന്നു. സദസ്യരുടെ ദൃഷ്ടികൾ തുറന്നിരുന്നെങ്കിൽ സത്യം സ്വീകരിക്കത്തക്ക വിധം മനസ്സുകളെയും ഹൃദയങ്ങളെയും തുറന്നുകൊണ്ട് അസത്യത്തിൻ്റെ അന്ധകാരത്തെ കീറിമുറിക്കുന്ന പ്രകാശരശ്മികൾ വിതറി നിൽക്കുന്ന ദൈവദൂതന്മാരെ തങ്ങളുടെ മധ്യത്തിൽ കാണുമായിരുന്നു. സത്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉറവിടമായ ദൈവശക്തിയാണ് നവീകരണത്തിൻ്റെ എതിരാളികളെപ്പോലും നിയന്ത്രിച്ചുകൊണ്ട് സംഭവിക്കാനിരുന്ന വലിയ വേലയ്ക്ക് വഴിയൊരുക്കുമാറാക്കിയത്. മാർട്ടിൻ ലൂഥർ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ലൂഥറേക്കാളും വലിയവനായ ദൈവത്തിൻ്റെ ശബ്ദം ആ സദസ്സിൽ കേൾക്കുകയുണ്ടായി. ജർമ്മൻ ജനതയുടെ മേൽ ഭാരമായി അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പാപ്പാത്വ മർദ്ദനങ്ങളുടെ കണക്കു ശേഖരിക്കുന്നതിന് ആ രാജകീയ സദസ് അപ്പോൾ തന്നെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. 101 കാരണങ്ങളടങ്ങിയ ഒരു രേഖ ചക്രവർത്തിക്ക് സമർപ്പിക്കുകയും ഈ ദുരാചാരങ്ങൾ തിരുത്തുന്നതിന് സത്വര നടപടികൾ കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്തുമാത്രം ക്രിസ്തീയ ആത്മാക്കൾ നഷ്ടമായി പോകുന്നു! എന്തൊരു കവർച്ച! ക്രിസ്ത്യാനിത്വത്തിൻ്റെ ആത്മീക തലം എന്തെല്ലാം അപവാദങ്ങളാലും അന്യായങ്ങളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു! നമ്മുടെ ജനത്തിൻ്റെ നാശവും അപകീർത്തിയും തടയേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ഈ കാരണത്താൽ പൊതുവായ ഒരു നവീകരണത്തിന് കൽപ്പന പുറപ്പെടുവിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും ഞങ്ങൾ വളരെ വിനയത്തോടും അത്യാവശ്യമായും അപേക്ഷിക്കുന്നുവെന്ന് നിവേദകർ അഭ്യർത്ഥിച്ചു. രാജകീയ സദസ് നവീകരണ കർത്താവിനെ തങ്ങളുടെ മുമ്പിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. അലീൻഡറുടെ അഭ്യർത്ഥനയും എതിർപ്പും ഭീഷണിയും വകവയ്ക്കാതെ ലൂഥർ സദസ്സിലെത്താൻ ചക്രവർത്തി സമ്മതിക്കുകയും കൽപ്പിക്കുകയും ചെയ്തു. കൽപ്പനയോടൊത്ത് ഒരു സുരക്ഷിത സ്ഥാനത്ത് അദ്ദേഹത്തെ തിരിച്ചെത്തിക്കുന്നതിനുള്ള ഉറപ്പുപത്രവും നൽകി. അദ്ദേഹത്തെ വേംസിൽ എത്തിക്കുവാനുള്ള ചുമതല മേൽപ്പറഞ്ഞ രേഖകൾ വിറ്റൻബർഗിലേക്ക് കൊണ്ടുപോയ സന്ദേശവാഹകനിൽ തന്നെ നിക്ഷിപ്തമാക്കി. ലൂഥറിൻ്റെ സ്നേഹിതർ ഭയവിഹ്വലരും കലുഷിതരുമായി. അദ്ദേഹത്തിനെതിരെ മുൻവിധിയും ശത്രുതയും നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഉറപ്പുപത്രത്തിന് വില കൽപ്പിക്കുകയില്ല എന്നവർ ഭയപ്പെട്ടു. തൻ്റെ ജീവന് നാശം വരുത്തരുതെന്ന് അവർ അപേക്ഷിച്ചു. ഞാൻ വേംസിൽ വരുന്നത് പാപ്പപക്ഷക്കാർ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവർ എൻ്റെ ശിക്ഷാവിധിയും മരണവും ആഗ്രഹിക്കുന്നു. അത് സാരമില്ല, എനിക്കായി പ്രാർത്ഥിക്കരുത്. ദൈവവചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഈ കാപട്യത്തിൻ്റെ ശുശ്രൂഷകരെ ജയിക്കുവാൻ യേശുക്രിസ്തു തൻ്റെ ആത്മാവിനെ എനിക്ക് തരും. എൻ്റെ ജീവനിൽ ഞാൻ അവരെ പകയ്ക്കുന്നു. എൻ്റെ മരണത്തിൽ ഞാൻ അവരുടെ മേൽ വിജയം വരിക്കും. വേംസിൽ വെച്ച് എന്നെ പിന്തിരിപ്പിക്കുവാൻ അവർ തിരക്ക് കൂട്ടുന്നു. ഇതായിരിക്കും എൻ്റെ പിൻവാങ്ങൽ. പോപ്പ് ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഞാൻ തറപ്പിച്ചു പറയുന്നു, അദ്ദേഹം നമ്മുടെ കർത്താവിൻ്റെ പ്രതിയോഗിയും സാത്താൻ്റെ അപ്പോസ്തലനുമാണ്. അപകടപൂർണമായ യാത്ര ഏകനായി നടത്തുവാൻ ലൂഥർ അനുവദിക്കപ്പെട്ടില്ല. രാജകീയ ദൂതുവാഹകനോടൊപ്പം തൻ്റെ ഉറ്റമിത്രങ്ങളിൽ 3 പേർ കൂടെ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചു. അവരോട് ചേരുവാൻ മെലങ്തണും ആത്മാർത്ഥമായും ആഗ്രഹിച്ചു. തൻ്റെ ഹൃദയം ലൂഥറോട് പറ്റിയിരുന്നതിനാൽ അദ്ദേഹത്തെ അനുഗമിക്കുവാനും ജയിലോ മരണമോ നേരിടുവാനും താൻ വാഞ്ചിച്ചു. പക്ഷേ തൻ്റെ അപേക്ഷകൾ നിരാകരിക്കപ്പെടുകയാണുണ്ടായത്. ലൂഥർ തകർന്നു പോവുകയാണെങ്കിൽ നവീകരണത്തിൻ്റെ പ്രത്യാശ യുവാവായ ആ സഹപ്രവർത്തകനിൽ കേന്ദ്രീകരിക്കപ്പെടേണ്ടതാണ്. മെലങ്തണിനെ വിട്ടുപിരിഞ്ഞ സമയം ലൂഥർ ഇപ്രകാരം പറഞ്ഞു, ഞാൻ തിരികെ വരാതിരിക്കുകയും എൻ്റെ ശത്രുക്കൾ എന്നെ കൊല്ലുകയും ചെയ്യുകയാണെങ്കിൽ സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പഠിപ്പിക്കൽ തുടരുക, എൻ്റെ അധ്വാനം തുടർന്നു ചെയ്യുക. നിങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എൻ്റെ മരണത്തിന് വലിയ പ്രസക്തി ഉണ്ടാകുകയില്ല. ലൂഥറിൻ്റെ യാത്രയയപ്പിന് സാക്ഷ്യം വഹിക്കുവാൻ കൂടി വന്ന വിദ്യാർത്ഥികളും പൗരജനവും ആഴമായി വേദനിക്കപ്പെട്ടു. സുവിശേഷദൂത് ഹൃദയങ്ങളെ സ്പർശിച്ച ജനക്കൂട്ടം കണ്ണുനീരോടെ അദ്ദേഹത്തിന് യാത്രാമംഗളം നേർന്നു. ഇപ്രകാരം നവീകരണ കർത്താവും തൻ്റെ സ്നേഹിതരും വിറ്റൻബർഗിൽ നിന്നും യാത്രയായി. മ്ലാനമായ അനിഷ്ട സൂചനകൾ കൊണ്ട് മനുഷ്യ മനസ്സുകൾ വ്യാകുലപ്പെടുന്നതായി യാത്രാമധ്യേ അവർ കണ്ടു. ചില പട്ടണങ്ങളിൽ ആരും അവരെ ബഹുമാനിച്ചിരുന്നില്ല. രാത്രി കഴിച്ചുകൂട്ടുവാൻ തങ്ങിയ സ്ഥലത്ത് സ്നേഹിതനായ ഒരു പുരോഹിതൻ രക്തസാക്ഷിത്വം വരിച്ച ഇറ്റലിക്കാരനായ ഒരു നവീകരണക്കാരൻ്റെ ചിത്രം ലൂഥറെ കാണിച്ചുകൊണ്ട് തൻ്റെ ഭയം പ്രകടിപ്പിച്ചു. വേംസിൽ ലൂഥറിൻ്റെ ലിഖിതങ്ങൾ നിരോധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പിറ്റേ ദിവസം അവർ ഗ്രഹിച്ചു. രാജകീയ വിളംബരക്കാർ ചക്രവർത്തിയുടെ കൽപ്പന പ്രസിദ്ധമാക്കുകയും സമുദായ ഭ്രഷ്ടു കൽപ്പിക്കപ്പെട്ട ലിഖിതങ്ങൾ നിയമജ്ഞന്മാരുടെ പക്കൽ ഏൽപ്പിക്കുവാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. രാജകീയ സദസ്സിൽ ലൂഥറിൻ്റെ സുരക്ഷിതത്വത്തിന്മേൽ ഭയം പൂണ്ട സന്ദേശവാഹകർ ചക്രവർത്തിയുടെ തീരുമാനത്തിന് കോട്ടം തട്ടാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ ലൂഥർ ആഗ്രഹിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. പട്ടണം തോറും വിലക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഞാൻ മുൻപോട്ട് തന്നെ പോകുന്നുവെന്ന് അദ്ദേഹം ഉത്തരം പറഞ്ഞു. എർഫർട്ടിൽ ലൂഥർ ബഹുമതികളോടുകൂടെ സ്വീകരിക്കപ്പെടുകയുണ്ടായി. ഭിക്ഷാപാത്രവുമായി പലപ്പോഴും താൻ നടന്നിരുന്ന തെരുക്കളിൽ ജനക്കൂട്ടം ആദരവോടെ അദ്ദേഹത്തിന് ചുറ്റും കൂടി വന്നു. ഇപ്പോൾ ജർമ്മനിയിൽ അലയടിക്കുന്ന പ്രകാശ തരംഗം തൻ്റെ ആത്മാവിൽ കടന്നു വരുന്നതിന് മുമ്പുള്ള മാനസിക പോരാട്ടം കോൺവെന്റ് മുറിയിൽ പ്രവേശിച്ച അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കടന്നുവന്നു. പ്രസംഗിക്കുവാൻ അദ്ദേഹം നിർബന്ധിതനായി. അദ്ദേഹത്തിനത് വിലക്കപ്പെട്ടിരുന്നെങ്കിലും സന്ദേശവാഹകൻ അനുമതി നൽകിയതിനെ തുടർന്ന് ഒരു കാലത്തവിടെ അടുക്കളപ്പണി ചെയ്തിരുന്ന സന്യാസി ഇപ്പോൾ പ്രസംഗപീഠത്തിൽ കയറി. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റും നിന്നിരുന്ന ജനസഞ്ചയത്തോട് അദ്ദേഹം ക്രിസ്തുവിൻ്റെ വചനം പ്രസംഗിച്ചു. തത്വജ്ഞാനികൾ, പണ്ഡിതന്മാർ, എഴുത്തുകാർ എന്നിവർ നിത്യജീവന്റെ മാർഗം ജനങ്ങളെ പഠിപ്പിക്കുവാൻ ശ്രമിച്ചിരുന്നെങ്കിലും അവരതിൽ വിജയിച്ചിരുന്നില്ല. അതിപ്പോൾ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. മരണത്തെ നശിപ്പിക്കുന്നതിനും പാപത്തിന് പ്രായച്ചിത്തം വരുത്തുന്നതിനും പാതാള ഗോപുരങ്ങൾ അടയ്ക്കുന്നതിനും കർത്താവായ യേശുക്രിസ്തു എന്ന മനുഷ്യനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇതാണ് രക്ഷാപദ്ധതി. ക്രിസ്തു വിജയിയായി. ഇതാണ് സന്തോഷകരമായ സുവിശേഷം. നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, എന്നാൽ അവൻ്റെ പ്രവൃത്തി കൊണ്ട് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് സമാധാനം, എൻ്റെ കരങ്ങൾ കാണുക, അതായത് അല്ലയോ മനുഷ്യ കാണുക, ഞാൻ തന്നെയാണ് നിന്റെ പാപത്തെ ദൂരീകരിച്ചതും നിന്റെ മറുവിലിയായി ഏൽപ്പിക്കപ്പെട്ടതും. അങ്ങനെ ഇപ്പോൾ നിനക്ക് സമാധാനം ലഭ്യമായിരിക്കുന്നുവെന്ന് കർത്താവ് പറഞ്ഞു എന്നിപ്രകാരം അദ്ദേഹം പ്രസംഗിച്ചു. യഥാർത്ഥ വിശ്വാസം വിശുദ്ധ ജീവിതത്തിലൂടെ പ്രകടമാകുന്നുവെന്ന് അദ്ദേഹം തുടർന്ന് വ്യക്തമാക്കി. ദൈവം നമ്മെ രക്ഷിച്ചിരിക്കിയാൽ അവന് സ്വീകാര്യമായി തീരത്തക്ക വിധം നമ്മുടെ പ്രവൃത്തികളെ നമുക്ക് ക്രമീകരിക്കാം. നീ ധനവാനാണോ, നിന്റെ ധനം പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. നീ ദരിദ്രനാണോ, നിന്റെ സേവനം ധനവാന്മാർക്ക് പ്രസാദകരമായിരിക്കട്ടെ. നിന്റെ പ്രവൃത്തി നിനക്ക് മാത്രം പ്രയോജനകരമാണെങ്കിൽ ദൈവത്തിനു വേണ്ടി ചെയ്യുന്നുവെന്ന് നീ നടിക്കുന്ന സേവനം കള്ളമത്രേ. പരിപൂർണ നിശബ്ദരായി ജനം ശ്രദ്ധിച്ചു കേട്ടു. വിശന്നിരുന്ന ആത്മാക്കൾക്ക് ജീവന്റെ അപ്പം നുറുക്കിക്കൊടുത്തു. പോപ്പുമാർക്കും വൈദികർക്കും ചക്രവർത്തിമാർക്കും രാജാക്കന്മാർക്കും മുകളിലായി ക്രിസ്തു ഉയർത്തപ്പെട്ടു. നാശത്തിലായ തൻ്റെ സ്വന്തം അവസ്ഥയെക്കുറിച്ച് ഒന്നും തന്നെ ലൂഥർ പരാമർശിച്ചില്ല. അനുകമ്പയുടെയും ചിന്താകുലത്തിൻ്റെയും കേന്ദ്രബിന്ദുവായി കാണപ്പെടുവാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. ക്രിസ്തുവിനെ ധ്യാനിക്കുന്നതിൽ സ്വയം എന്നത് തനിക്ക് നഷ്ടമായി. പാപിയുടെ വീണ്ടെടുപ്പുകാരനായി യേശുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കാൽവറിയിലെ കർത്താവിൻ്റെ പിന്നിൽ അദ്ദേഹം മറഞ്ഞു നിന്നു. അവിടെ നിന്നും തൻ്റെ യാത്ര തുടർന്നു. നവീകരണ കർത്താവിനെ എല്ലായിടത്തും താൽപ്പര്യത്തോടെ ശ്രദ്ധിക്കുകയുണ്ടായി. ശ്രദ്ധാലുക്കളായ ജനസഞ്ചയം തനിക്ക് ചുറ്റും കൂടി വരികയും റോമൻ അധികാരികളുടെ ഉദ്ദേശങ്ങളെ സംബന്ധിച്ച സ്നേഹനിർഭരമായ ശബ്ദങ്ങളാൽ മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു. ജോൺ ഹസനോട് ചെയ്തതുപോലെ നിങ്ങളുടെ ശരീരത്തെ അവർ കത്തിച്ച് ചാരമാക്കി മാറ്റും. അതിന് ലൂഥർ ഇപ്രകാരം പ്രതികരിച്ചു: വെയിംസ് മുതൽ വിറ്റൻബർഗ് വരെ അവർ തീ കത്തിക്കുകയും അതിൻ്റെ ജ്വാല ആകാശത്തോളം ഉയരുകയും ചെയ്താലും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അതിൽ കൂടെ നടക്കും. അവരുടെ മുമ്പിൽ ഞാൻ നിൽക്കും. കർത്താവായ യേശുക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ കടുവയുടെ വായിൽ ഞാൻ കടന്ന് അതിൻ്റെ പല്ലുകളെ തകർക്കും. വെയിംസിൽ അദ്ദേഹം എത്തിച്ചേർന്നുവെന്ന വാർത്ത വലിയ കലക്കം സൃഷ്ടിച്ചു. തൻ്റെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് സ്നേഹിതർ ഭയചകിതരായി. തങ്ങളുടെ താൽപ്പര്യം വിജയിക്കുമോ എന്ന് അദ്ദേഹത്തിൻ്റെ ശത്രുക്കളും ഭയപ്പെട്ടു. പട്ടണത്തിൽ കടക്കാതിരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നതിന് എല്ലാ ഉദ്യമങ്ങളും ചെയ്യപ്പെട്ടു. സ്നേഹിതനായ ഒരു പ്രഭുവിൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം ഭംഗിയായി പരിഹരിക്കാമെന്ന് പാപ്പാ പ്രതിനിധികളുടെ നിർബന്ധത്താൽ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. തനിക്ക് ഭീഷണിയായിരിക്കുന്ന അപകടത്തെ വിവരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭയത്തെ ഉദ്ദീപിപ്പിക്കുവാൻ സ്നേഹിതരും പരിശ്രമിച്ചു. എന്നാൽ അവരുടെയെല്ലാം ഉദ്യമങ്ങൾ വിഫലമാവുകയാണ് ഉണ്ടായത്. അശേഷം കുലുങ്ങാതെ ലൂഥർ പ്രഖ്യാപിച്ചു: വീടിന് മുകളിലെ ഓടുപോലെ എത്രമാത്രം പിശാചുക്കൾ വേംസിലുണ്ടെങ്കിലും ഞാനതിൽ കടക്കും. അദ്ദേഹം വേംസിലെത്തിയപ്പോൾ വലിയൊരു ജനക്കൂട്ടം തന്നെ സ്വാഗതം ചെയ്യുവാൻ വാതിൽക്കിലെത്തി. ചക്രവർത്തിയെപ്പോലും സ്വീകരിക്കുവാൻ ഇത്ര വലിയൊരു ജനസഞ്ചയം ഉണ്ടായിരുന്നില്ല. കടുത്ത വികാരാവേശത്താൽ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നും ചരമഗീതം പോലുള്ള തുളച്ചുകയറുന്ന വിലാപശബ്ദം ലൂഥറിന് ഒരു മുന്നറിയിപ്പ് പോലെ വരാനിരിക്കുന്ന വിധിയെക്കുറിച്ച് ഉയർന്നുകൊണ്ടിരുന്നു. വാഹനത്തിൽ നിന്നിറങ്ങിയ ലൂഥർ ഇപ്രകാരം പറഞ്ഞു: എന്റെ പ്രതിരോധം ദൈവം മാത്രമാണ്. വേംസിലെത്തിച്ചേരാൻ ലൂഥർ ഒരുമ്പെടുകയില്ലെന്ന് വിശ്വസിച്ചിരുന്ന പാപ്പാ പ്രതിനിധികൾ അമ്പരപ്പിലായി. അനന്തര നടപടികളെക്കുറിച്ച് ആലോചിക്കുന്നതിന് ചക്രവർത്തി ഉപദേഷ്ടാക്കന്മാരെ വളരെ വേഗം വിളിച്ചുകൂട്ടി. കടുത്ത പാപ്പാഭക്തനായ ഒരു ബിഷപ്പ് ഇപ്രകാരം പറഞ്ഞു: ഈ കാര്യത്തിൽ നമ്മൾ ദീർഘമായി ആലോചിച്ചു കഴിഞ്ഞു. ചക്രവർത്തി തിരുമനസ് ഈ മനുഷ്യനെ ഉടൻ തന്നെ അവസാനിപ്പിച്ചു കളയട്ടെ. ജോൺ ഹസനെ ചുട്ടരിക്കുവാൻ സിഗിസ്മണ്ട് കൽപ്പിച്ചില്ലേ? ഒരു വിശ്വാസപാതകന്റെ ഉറപ്പുപത്രത്തിന്മേൽ നാം എന്തിന് വില കൽപ്പിക്കണം? പാടില്ല. നമ്മുടെ വാഗ്ദാനം നാം പാലിക്കേണ്ടതുണ്ട്, ചക്രവർത്തി അറിയിച്ചു. ഇപ്രകാരം നവീകരണ കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ തീരുമാനമുണ്ടായി. ഈ ശ്രേഷ്ഠ മനുഷ്യനെ കാണുവാൻ പട്ടണം മുഴുവൻ ഉത്സാഹഭരിതരായി. തൻ്റെ വാസസ്ഥലത്ത് വലിയൊരു കൂട്ടം സന്ദർശകർ തടിച്ചുകൂടി. അടുത്ത സമയത്തുണ്ടായ രോഗത്തിൽ നിന്ന് ലൂഥറിന് ചെറിയൊരാശ്വാസം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. രണ്ടാഴ്ച മുഴുവൻ നീണ്ടുനിന്ന യാത്ര നിമിത്തം അദ്ദേഹം നന്നേ ക്ഷീണിച്ചിരുന്നു. അടുത്ത പ്രഭാതത്തിൽ നടക്കാനിരിക്കുന്ന സംഭവങ്ങളെ നേരിടുന്നതിന് ഒരുങ്ങുവാൻ അദ്ദേഹത്തിൻ്റെ വിശ്രമവും ഏകാന്തതയും ആവശ്യമായിരുന്നു. എന്നാൽ മാന്യജനങ്ങൾ, പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, പൗരജനങ്ങൾ എന്നിവർ ആകാംക്ഷയോടെ തനിക്ക് ചുറ്റും കൂടി വന്നപ്പോൾ അദ്ദേഹം ഏതാനും ചില മണിക്കൂറുകളുടെ വിശ്രമം കൊണ്ട് തൃപ്തിപ്പെടുകയുണ്ടായി. പുരോഹിതവർഗത്തിൻ്റെ മ്ലേച്ഛ പ്രവൃത്തികളിൽ നവീകരണം ആവശ്യമാണെന്ന് ചക്രവർത്തിയോട് ധൈര്യസമേതം ആവശ്യപ്പെട്ട അനേകം പ്രഭുക്കന്മാർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവരെല്ലാം എൻ്റെ സുവിശേഷത്താൽ സ്വതന്ത്രരാക്കപ്പെട്ടവരായിരുന്നു എന്ന് ലൂഥർ പറയുന്നു. ശത്രുക്കളും സ്നേഹിതരും ഭയമില്ലാത്ത ആ സന്യാസിയെ കാണുവാൻ വന്നു. എന്നാൽ അദ്ദേഹം കുലുക്കമില്ലാത്ത സ്വച്ഛതയോടെ അവരെയെല്ലാം സ്വീകരിക്കുകയും മാന്യതയോടും ബുദ്ധിയോടും കൂടെ മറുപടി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. തൻ്റെ മുഖഭാവം ഉറപ്പും ധൈര്യവുമുള്ളതായിരുന്നു. കഠിനാധ്വാനവും രോഗവും കൊണ്ട് മെലിഞ്ഞ് വിവർണമായ തൻ്റെ മുഖം സന്തോഷവും ദയയും സ്ഫുരിക്കുന്നതായിരുന്നു. തൻ്റെ ശത്രുക്കൾക്ക് പോലും ചെറുത്തു നിൽക്കാൻ കഴിയാത്ത വിധം ആഴമായ ആത്മാർത്ഥതയോടും ഭക്തിഗാംഭീരത്തോടും കൂടിയ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശക്തിയേറിയതായിരുന്നു. സ്നേഹിതരും ശത്രുക്കളും ഒരുപോലെ അത്ഭുതം കൊണ്ട് നിറഞ്ഞു. ഒരു ദിവ്യ സ്വാധീനം അദ്ദേഹത്തോടൊപ്പം ഉണ്ടെന്ന് ചിലർക്ക് ഉറപ്പായിരുന്നു. മറ്റു ചിലരാകട്ടെ അവനൊരു പിശാചുണ്ട് എന്ന് പരീശന്മാർ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞതുപോലെ പ്രസ്താവിച്ചു. അടുത്ത ദിവസം രാജകീയ സദസ്സിൽ സന്നിഹിതനാവാൻ ലൂഥറോട് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തെ സഭയിൽ കൂട്ടിക്കൊണ്ടുവരുന്നതിന് ഒരു രാജകീയ ഉദ്യോഗസ്ഥൻ നിയമിക്കപ്പെട്ടു. എന്നിട്ടും പ്രയാസപ്പെട്ടാണ് അദ്ദേഹം അവിടെ എത്തിയത്. പോപ്പിന്റെ അധികാരത്തെ പ്രതിരോധിക്കുന്ന സന്യാസിയെ കാണുവാൻ ആകാംക്ഷാഭരിതരായ കാഴ്ചക്കാരുടെ വൻ തിരക്കുകൾ എല്ലാ വഴികളിലും അനുഭവപ്പെട്ടു. അദ്ദേഹം ന്യായാധിപന്മാരുടെ മുമ്പിൽ പ്രവേശിക്കുവാൻ തുടങ്ങിയപ്പോൾ അനേക യുദ്ധങ്ങളിൽ മുമ്പനായിരുന്ന പ്രായമുള്ള ഒരു ജനറൽ ദയാപുരസരം ഇപ്രകാരം പറഞ്ഞു: സാധുവായ സന്യാസി, സാധുവായ സന്യാസി, ഞാനോ മറ്റേതൊരു പട്ടാളത്തലവനോ ഭീകരമായ ഏതൊരു യുദ്ധത്തിലും ഉറച്ചു നിന്നതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു സ്ഥാനത്ത് നിൽക്കുവാൻ നിങ്ങൾ പോവുകയാണ്. എന്നാൽ നിങ്ങളുടെ വാദം ന്യായവും അതിൽ നിങ്ങൾക്ക് ഉറപ്പുമുണ്ടെങ്കിൽ ഒന്നും ഭയപ്പെടാതെ ദൈവനാമത്തിൽ മുൻപോട്ട് പോവുക. ദൈവം നിങ്ങളെ കൈവിടുകയില്ല. അവസാനം ലൂഥർ ആലോചന സഭയിൽ വന്നെത്തി. ചക്രവർത്തി സിംഹാസനത്തിൽ ഇരുന്നു. സാമ്രാജ്യത്തിലെ അതിശ്രേഷ്ഠ വ്യക്തികൾ അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്നു. തന്റെ വിശ്വാസത്തിന് ഉത്തരം പറവാൻ മാർട്ടിൻ ലൂഥർ നിന്നതുപോലെ ഇപ്രകാരമൊരു രാജകീയ സദസ്സിന് മുൻപിൽ ഒരു വ്യക്തിയും ഒരു കാലത്തും പ്രത്യക്ഷപ്പെടേണ്ടി വന്നിട്ടില്ല. ഈ പ്രത്യക്ഷപ്പെടൽ പാപ്പാത്വത്തിന്റെ മേലുള്ള വിജയത്തിന്റെ അടയാളമായിരുന്നു. പോപ്പ് കുറ്റം വിധിച്ച മനുഷ്യൻ പോപ്പിനേക്കാളും ഉന്നതമാണെന്ന് പ്രവൃത്തിയിൽ കൂടെ തെളിയിച്ച ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കുന്നു. പോപ്പ് വിലക്ക് കൽപ്പിക്കുകയും മനുഷ്യ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കുകയും ചെയ്ത ആ വ്യക്തി ബഹുമാന്യ ഭാഷയിൽ വിളിക്കപ്പെടുകയും ലോകത്തിലെ അതിശ്രേഷ്ഠ സദസ്സിനു മുമ്പിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പോപ്പ് കുറ്റം വിധിച്ച് എന്നേക്കും നിശബ്ദമാക്കപ്പെട്ട ആ വ്യക്തിയിപ്പോൾ ക്രിസ്ത്യാനിത്വത്തിൻ്റെ വിദൂര ദിക്കുകളിൽ നിന്നുപോലും എത്തിച്ചേർന്ന ആയിരക്കണക്കായ സശ്രദ്ധ കേൾവിക്കാരോട് സംവദിക്കുന്നു. ലൂഥർ എന്ന ആയുധത്തിൽ കൂടെ മഹത്തായ ഒരു വിപ്ലവം പ്രവൃത്തി പദത്തിലാകുന്നു. റോം അതിൻ്റെ സിംഹാസനത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങിത്തുടങ്ങി. ഈ താഴ്ചയുടെ കാരണം ഒരു സന്യാസിയുടെ ശബ്ദമായിരുന്നു. ശക്തിമത്തരായ ശ്രേഷ്ഠന്മാരുടെ ആ സമൂഹത്തിൽ വിനയഭാവമുള്ള സാധാരണക്കാരായ നവീകരണ കർത്താവ് സംഭ്രാന്തിയും അമ്പരപ്പും നിറഞ്ഞവനായി. അദ്ദേഹത്തിൻ്റെ വികാരഭാവം ദർശിച്ച പ്രഭുക്കന്മാരിൽ പലരും തൻ്റെ സമീപമെത്തുകയും അവരിൽ ഒരാൾ മന്ദമായി ഇങ്ങനെ പറയുകയും ചെയ്തു, "ദേഹിയെ കൊല്ലാതെ ദേഹത്തെ മാത്രം കൊല്ലുന്നവരെ ഭയപ്പെടരുത്." മറ്റൊരാൾ ഇങ്ങനെ പറഞ്ഞു, "എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ പറവാനുള്ളത് ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവത്രേ." ഇപ്രകാരം കർത്തൃദാസനെ തൻ്റെ വിസ്താര സമയം ശക്തീകരിക്കുവാൻ ലോകത്തിലെ ഉന്നത വ്യക്തികൾ ക്രിസ്തുവിൻ്റെ വചനം കൊണ്ട് ധൈര്യപ്പെടുത്തി. ചക്രവർത്തിയുടെ സിംഹാസനത്തിന് തൊട്ടു മുമ്പിലുള്ള ഒരു സ്ഥാനത്ത് ലൂഥറെ കൊണ്ടുവന്നു. കൂടിയിരുന്ന സമൂഹത്തിൽ ആഴമേറിയ നിശബ്ദത കളിയാടി. അപ്പോൾ ഒരു രാജകീയ ഉദ്യോഗസ്ഥൻ എഴുന്നേറ്റ് ലൂഥറിൻ്റെ എഴുത്തുകളുടെ ഒരു ശേഖരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രണ്ട് ചോദ്യങ്ങൾക്ക് നവീകരണ കർത്താവ് ഉത്തരം പറയണമെന്ന് ആവശ്യപ്പെട്ടു. അവയെല്ലാം തൻ്റേതാണെന്ന് സമ്മതിക്കുന്നുണ്ടോ എന്നും അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന അഭിപ്രായങ്ങൾ പിൻവലിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്നുമായിരുന്നു ആ രണ്ട് ചോദ്യങ്ങൾ. ആ പുസ്തകങ്ങളുടെ തലക്കെട്ട് വായിച്ച ലൂഥർ അത് തൻ്റേത് തന്നെയാണെന്ന് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തു. രണ്ടാമത്തെ ചോദ്യം, വിശ്വാസത്തിലും ആത്മാക്കളുടെ രക്ഷയിലും അധിഷ്ഠിതമായതാകയാലും സ്വർഗത്തിലോ ഭൂമിയിലോ ഉള്ള ഏറ്റവും വലിയ വിലപിടിപ്പുള്ള നിധിയായ ദൈവവചനവുമായി ബന്ധിക്കപ്പെട്ടതാകയാലും ഒരു വിശദീകരണം കൂടാതെ അവിവേകമായി ഞാൻ ഉത്തരം പറയുവാൻ പാടില്ല. പരിതസ്ഥിതിയുടെ നിർബന്ധത്തിൽ സത്യത്തെ ലഘൂകരിച്ചാൽ ക്രിസ്തുവിൻ്റെ ഈ വാക്കുകൾക്കെതിരെ ഞാൻ പാപം ചെയ്യുകയായിരിക്കും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയും എൻ്റെ പിതാവിൻ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. മത്തായി 10:33. ഈ കാരണത്താൽ ദൈവവചനത്തോട് മറത്തു നിൽക്കാതെ അതീവ വിനയത്തോടുകൂടെ ചക്രവർത്തി തിരുമനസ്സിനോട് ഉത്തരം പറയുവാൻ സമയം അനുവദിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് ലൂഥർ പറഞ്ഞു. ഈ അപേക്ഷ കഴിക്കുന്നതിൽ ലൂഥർ ബുദ്ധിപരമായി നീങ്ങി. തൻ്റെ നീക്കം വികാരാവേശത്തിലോ ആവേശത്തിനടിമപ്പെട്ടോ ആയിരുന്നില്ലെന്ന് ആ സദസ് മനസ്സിലാക്കി. അനുരഞ്ജനം ആഗ്രഹിക്കാത്ത ധൈര്യശാലിയായ ഒരു വ്യക്തിയിൽ കാണത്തക്ക വിധമുള്ള ശാന്തതയും ആത്മസംയമനവും തൻ്റെ ശക്തി വർദ്ധിപ്പിക്കുകയും പിന്നീട് തൻ്റെ ശത്രുക്കളെ അതിശയിപ്പിച്ച് നിരാശപ്പെടുത്തത്തക്ക വിധം അവരുടെ അഹങ്കാരത്തെയും ഗർവിനെയും ഫലസിച്ചുകൊണ്ട് സമയോചിതമായ തീരുമാനത്തോടും ബുദ്ധിയോടും അന്തസ്സോടും കൂടെ ഉത്തരം പറയുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. അടുത്ത ദിവസം തൻ്റെ അവസാന ഉത്തരം നൽകുവാൻ അദ്ദേഹം അവിടെ സന്നിഹിതനാകേണ്ടതുണ്ടായിരുന്നു. സത്യത്തിനെതിരെ ഒന്നിച്ചിരുന്ന ശക്തികളെപ്പറ്റി ചിന്തിച്ചപ്പോൾ കുറേ സമയത്തേക്ക് തൻ്റെ ഹൃദയം തളർന്നുപോയി. അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഇടറി. ഭയവും വിറയലും തൻ്റെ മേൽ വന്നു. ഉൾക്കിടിലം അദ്ദേഹത്തെ പിടികൂടി. അപകടങ്ങൾ അനവധിയായി തൻ്റെ മുമ്പിൽ നിഴലിച്ചു. തൻ്റെ ശത്രുക്കൾ വിജയിക്കുന്നതായും അന്ധകാരശക്തികൾ പ്രബലപ്പെടുന്നതായും തോന്നി. മേഘപടലവും മൂടി. തന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായി അദ്ദേഹം കണ്ടു. സൈന്യങ്ങളുടെ യഹോവ തന്നോടൊപ്പമുണ്ടെന്നുള്ള ഉറപ്പിനായി അദ്ദേഹം വാഞ്ചിച്ചു. ആത്മാവിൻ്റെ അതിവേദനയിൽ ഞരങ്ങിക്കൊണ്ട് സാഷ്ടാംഗം നിലത്ത് വീണ അദ്ദേഹം ദൈവമല്ലാതെ മറ്റാരും പൂർണ്ണമായി മനസ്സിലാക്കാതെ തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തിൻ്റെ രോദനം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ അഭയയാചന ഇപ്രകാരമായിരുന്നു: സർവശക്തനും നിത്യനുമായ ദൈവമേ, ഈ ലോകം എത്ര ഭയാനകമാണ്! അതെന്നെ വിഴുങ്ങുവാൻ വായു തുറക്കുന്നു. എനിക്ക് നിന്നിൽ അത്യല്പ വിശ്വാസം മാത്രമായിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ ബലത്തിൽ മാത്രമാണ് ഞാൻ ആശ്രയിക്കേണ്ടതെങ്കിൽ അതിപ്പോൾ കഴിഞ്ഞുപോയി. എൻ്റെ അന്ത്യനാഴിക വന്നുകഴിഞ്ഞു. എനിക്കുള്ള ശിക്ഷാവിധി പുറപ്പെട്ടു കഴിഞ്ഞു. അല്ലയോ ദൈവമേ, ലോകത്തിൻ്റെ സകല ജ്ഞാനത്തിൽ നിന്നും നീ എന്നെ സഹായിക്കണമേ. എന്നെ സഹായിക്കുക. നിനക്ക് മാത്രമേ അത് സാധ്യമാകൂ. ഇതെൻ്റെ വേലയല്ല, നിൻ്റേതാണ്. എനിക്കിവിടെ ഒന്നും ചെയ്യുവാനില്ല. ഈ ലോകത്തിലെ മഹാന്മാരോട് മത്സരിക്കുവാനും ഞാൻ ആളല്ല. ആവശ്യം നിന്റേതാണ്. അത് നീതിയായതും നിത്യവുമാകുന്നു. കർത്താവേ, എന്നെ സഹായിക്കണമേ. വിശ്വസ്തനും മാറാത്തവനുമായ ദൈവമേ, മനുഷ്യനിൽ ഞാൻ ആശ്രയം വയ്ക്കുന്നില്ല. മനുഷ്യനുള്ളതെല്ലാം അസ്ഥിരമാണ്. മനുഷ്യനിൽ നിന്നുള്ളതെല്ലാം തോറ്റുപോകുന്നു. ഈ വേലയ്ക്ക് നീ എന്നെ തിരഞ്ഞെടുത്തു. നിന്റെ പ്രിയപുത്രനും എൻ്റെ കോട്ടയും എൻ്റെ പരിചയും എൻ്റെ പ്രതിരോധവുമായ യേശുക്രിസ്തു മൂലം നീ എൻ്റെ സമീപം നിൽക്കണമേ. സ്വന്ത ശക്തിയിൽ ആശ്രയിച്ച് അപകടത്തിൽ പെട്ടുപോകാതിരിക്കേണ്ടതിന് തൻ്റെ വിപത്ത് മനസ്സിലാക്കുവാൻ ലൂഥറെ സർവജ്ഞാനിയായി ദൈവം അനുവദിച്ചു. എന്നാൽ അദ്ദേഹത്തെ ഭയവിഹുലനാക്കിയത് തൻ്റെ വ്യക്തിപരമായ കഷ്ടപ്പാടോ പീഡനമോ മരണമോ അല്ലായിരുന്നു. അദ്ദേഹം പരീക്ഷാഘട്ടത്തിൽ എത്തിച്ചേരുകയും അത് നേരിടുവാൻ തൻ്റെ അയോഗ്യത മനസ്സിലാക്കുകയും ചെയ്തു. തൻ്റെ ബലഹീനതയിൽ സത്യമാർഗം നഷ്ടമാകുമെന്ന് അദ്ദേഹത്തിന് തോന്നി. തൻ്റെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയല്ല, പക്ഷേ സുവിശേഷത്തിൻ്റെ വിജയത്തിന് വേണ്ടി അദ്ദേഹം ദൈവത്തോട് മൽപ്പിടുത്തത്തിൽ ഏർപ്പെട്ടു. ഇസ്രായേൽ നദിക്കരയിൽ രാത്രികാലത്ത് ദൈവത്തോട് മല്ലടിച്ചതുപോലെ തൻ്റെ ആത്മാവ് മത്സരത്തിൽ ഏർപ്പെട്ടു. ഇസ്രായേലിനെ പോലെ അദ്ദേഹം ജയിച്ചു. തൻ്റെ നിസ്സഹായ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസം തന്നെ വിടുവിക്കുവാൻ ശക്തനായ ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചു. ആലോചന സമിതിയുടെ മുമ്പിൽ അദ്ദേഹം ഏകനായി നിൽക്കയില്ല എന്ന ഉറപ്പ് തന്നെ ധൈര്യപ്പെടുത്തി. സമാധാനം തൻ്റെ ആത്മാവിൽ തിരിച്ചെത്തി. രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾക്ക് മുമ്പിൽ ദൈവവചനം ഉയർത്തിക്കാണിക്കുവാൻ താൻ അനുവദിക്കപ്പെട്ടതിൽ അദ്ദേഹം ആനന്ദിച്ചു. മനസ്സ് ദൈവത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തൻ്റെ മുമ്പിലുള്ള പോരാട്ടത്തെ നേരിടുന്നതിന് ലൂഥർ തയ്യാറെടുത്തു. താൻ കൊടുക്കേണ്ട ഉത്തരം എപ്രകാരമുള്ളതായിരിക്കണമെന്ന് അദ്ദേഹം ചിന്തിക്കുകയും തൻ്റെ പുസ്തകങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികൾ പരിശോധിക്കുകയും തൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിനാവശ്യമായ തിരുവചന തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. തുടർന്ന് തൻ്റെ ഇടതുകരം തുറന്നിരിക്കുന്ന വേദപുസ്തകത്തിൽ വെച്ചുകൊണ്ട് വലതുകരം സ്വർഗത്തേക്കുയർത്തി. സുവിശേഷത്തിൽ വിശ്വസ്തനായിരിക്കാനും തൻ്റെ വിശ്വാസം ഏറ്റുപറയുവാനും തൻ്റെ സാക്ഷ്യം രക്തം കൊണ്ട് മുദ്രയിടേണ്ടി വന്നാൽ പോലും വിശ്വസ്തത പാലിക്കുവാനും അദ്ദേഹം പ്രതിജ്ഞയെടുത്തു. താൻ വീണ്ടും ആലോചന സമിതിയിലേക്ക് ആനയിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഭയത്തിൻ്റെയോ അമ്പരപ്പിൻ്റെയോ കണിക പോലും കാണുവാനുണ്ടായിരുന്നില്ല. ഭൂമിയിലെ മഹാന്മാരുടെ മധ്യേ ദൈവത്തിൻ്റെ സാക്ഷിയായി ശാന്തനും സമാധാനചിത്തനും ധൈര്യശാലിയും കുലീനനുമായി അദ്ദേഹം നിലകൊണ്ടു. അദ്ദേഹം തൻ്റെ വിശ്വാസ സംഹിതകൾ പിൻവലിക്കാൻ തയ്യാറാണോ എന്ന് രാജകീയ ഉദ്യോഗസ്ഥൻ ചോദിച്ചു. വികാരാവേശമോ തീവ്രതയോ കൂടാതെ വിനയവും വണക്കവും മാർന്ന സ്വരത്തിൽ ലൂഥർ ഉത്തരം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം സങ്കോചരഹിതവും ബഹുമാനമേറിയതുമായിരുന്നു. സദസ്യരെ അതിശയിപ്പിക്കുന്ന ആത്മവിശ്വാസവും ആനന്ദവും അദ്ദേഹത്തിൽ വിളങ്ങി നിന്നു. മഹാനായ ചക്രവർത്തി തിരുമനസ്സെ, വിശ്രുതരായ പ്രഭുക്കന്മാരെ, സ്നേഹസമ്പന്നരായ ഭരണകർത്താക്കളെ, ഇന്നലെ എനിക്ക് ലഭിച്ച കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. സത്യവും നീതിയുമാണെന്ന് എനിക്കുറപ്പുള്ള എൻ്റെ പ്രതിവാദം ദൈവമുണ്ടായി ശ്രദ്ധിക്കണമെന്ന് ചക്രവർത്തി തിരുമനസ്സിനോടും പൂജ്യരായ പ്രഭുക്കന്മാരോടും ദൈവകൃപയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അറിവില്ലായ്മ കൊണ്ട് കോടതി നടപടികളുടെ അംഗീകൃത മാനദണ്ഡങ്ങൾ ഞാൻ ലംഘിച്ചു പോയാൽ ദയവായി ക്ഷമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം ഞാൻ വളർന്നത് രാജകൊട്ടാരങ്ങളിലല്ല, സന്യാസി മഠത്തിൻ്റെ ഏകാന്തതയിലാണ് എന്ന് ലൂഥർ പറഞ്ഞു. പിന്നെ ചോദ്യത്തിനുത്തരമായി തൻ്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങളും ഒരേ തരത്തിലുള്ളതല്ല എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ചില പുസ്തകങ്ങളിൽ താൻ വിശ്വാസത്തെയും സൽപ്രവൃത്തികളെയും കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് നിരുപദ്രവകരവും പ്രയോജനപ്രദവുമാണെന്ന് തൻ്റെ ശത്രുക്കൾ പോലും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. എല്ലാവരും സാക്ഷീകരിച്ചിട്ടുള്ള സത്യങ്ങളെ തള്ളിപ്പറയുകയാവും പിൻവാങ്ങൽ കൊണ്ട് സംഭവിക്കുന്നത്. എഴുത്തുകളിൽ രണ്ടാമത്തെ വിഭാഗം പാപ്പാത്വത്തിൻ്റെ മ്ലേച്ഛതകളും ദുരാചാരങ്ങളും തുറന്നു കാട്ടുന്നവയാണ്. അവ പിൻവലിക്കുകയാണെങ്കിൽ റോമിൻ്റെ മർദ്ദനഭരണം ശക്തിപ്പെടുകയും ഭക്തിരാഹിത്യത്തിൻ്റെ വാതിൽ വിശാലമായി തുറക്കപ്പെടുകയും ചെയ്യും. പുസ്തകങ്ങളിൽ മൂന്നാമത്തെ വിഭാഗത്തിൽ അദ്ദേഹം ദുഷ്ടതയെ അനുകൂലിക്കുന്നവരെ എതിർത്തിരിക്കുന്നു. ഇവർക്കെതിരെ താൻ കൂടുതൽ കർക്കശമായി എഴുതിയിട്ടുണ്ടെന്ന് അദ്ദേഹം ഏറ്റുപറഞ്ഞു. താൻ കുറ്റമില്ലാത്തവനെന്ന് അദ്ദേഹം വാദിച്ചില്ല. എന്നാൽ ഈ പുസ്തകങ്ങൾ തന്നെയും താൻ പിൻവലിക്കുകയാണെങ്കിൽ അത് സത്യവിരോധികളെ പ്രബലരാക്കുകയും അധികം ക്രൂരതയോടെ ദൈവജനങ്ങളെ അടിച്ചമർത്തുവാൻ അവസരമുണ്ടാകുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്രകാരം അദ്ദേഹം തുടർന്നു. ഞാൻ വെറുമൊരു മനുഷ്യനാണ്, ദൈവമല്ല. ക്രിസ്തു ചെയ്തതുപോലെ ഞാൻ എൻ്റെ സാക്ഷ്യം പ്രസ്താവിക്കുന്നു. ഞാൻ തെറ്റായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിന് സാക്ഷ്യം വഹിക്കുന്നു. ബഹുമാന്യനായ ചക്രവർത്തി തിരുമനസ്സെ, മഹാന്മാരായ പ്രഭുക്കളെ, മറ്റു മാന്യ വ്യക്തികളെ, ഞാൻ തെറ്റാണ് ചെയ്തിരിക്കുന്നതെന്ന് അപ്പോസ്തലന്മാരുടെയും എഴുത്തുകളിൽ നിന്ന് തെളിയിക്കുവാൻ ദൈവകൃപയിൽ അപേക്ഷിക്കുന്നു. ഇതെനിക്ക് ബോധ്യപ്പെട്ടാൽ ആ തെറ്റിൽ നിന്ന് പിൻവാങ്ങുകയും ഞാൻ തന്നെ ആദ്യം എൻ്റെ പുസ്തകങ്ങളെ തീയിൽ വലിച്ചെറിയുകയും ചെയ്യും. ഞാൻ നേരിടാൻ പോകുന്ന വിപത്തുകളെ സൂക്ഷ്മതയോടെ അപഗ്രഥിച്ചതിന് ശേഷമാണ് ഇപ്രകാരം പറയുന്നതെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ സുവിശേഷം ഇന്നത്തെ പോലെ കഴിഞ്ഞ കാലങ്ങളിലും പ്രശ്നത്തിനും പിളർപ്പിനും കാരണമായിരുന്നുവെന്നതിൽ സങ്കോചമില്ലാതെ ഞാൻ ആനന്ദിക്കുന്നു. ഇതുതന്നെയാണ് ദൈവവചനത്തിൻ്റെ സ്വഭാവവും പരികൽപ്പിതവും. സമാധാനമല്ല വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നു. ദൈവം തൻ്റെ ആലോചനകളിൽ അത്ഭുതവാനും ഭയങ്കരനുമാണ്. ആയതിനാൽ ഭിന്നതകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തെ പീഡിപ്പിക്കുകയാണെങ്കിൽ ഭയാനകമായ പ്രളയവും തരണം ചെയ്യാനാവാത്ത അപകടങ്ങളും നാശങ്ങളും നിത്യമായ ശൂന്യതയും നിങ്ങളുടെ മേൽ വിളിച്ചു വരുത്തുകയായിരിക്കും. ദൈവവചനത്തിൽ നിന്നും അനേകം ഉദാഹരണങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറയുവാനുണ്ട്. ഫറവോന്മാർ, ബാബിലോണി രാജാക്കന്മാർ, ഇസ്രായേലർ തുടങ്ങിയവർ ബുദ്ധിയുള്ള ഉപദേശങ്ങൾ സ്വീകരിച്ച് തങ്ങളുടെ അധികാരത്തെ ബലപ്പെടുത്തുന്നതിന് പകരം അവ തിരസ്കരിച്ചുകൊണ്ട് നാശത്തിൽ നിപതിച്ചത് എനിക്ക് പറയുവാനുണ്ട്. ദൈവം പർവ്വതങ്ങളെ നീക്കുന്നു, അവരോ അതറിഞ്ഞില്ല. ജർമ്മൻ ഭാഷയിൽ ലൂഥർ ഇത് സംസാരിച്ചു. ഇപ്പോഴത് ലാറ്റിൻ ഭാഷയിൽ ആവർത്തിക്കുവാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. ആദ്യ സംരംഭത്തിൽ തന്നെ അദ്ദേഹം ക്ഷീണിതനായെങ്കിലും അഭ്യർത്ഥന മാനിച്ച് ആദ്യ പ്രസംഗം പോലെ വ്യക്തമായും ഊർജ്ജസ്വലതയോടും കൂടെ രണ്ടാമതും സംസാരിച്ചു. ദൈവ നടത്തിപ്പ് ഇതിൽ നിയന്ത്രിക്കുകയായിരുന്നു. തെറ്റും അന്ധവിശ്വാസവും കൊണ്ട് കുരുടരായിപ്പോയിരുന്ന പ്രഭുക്കന്മാരുടെ മനസ്സുകളിൽ ലൂഥറിന്റെ ആദ്യ സംവാദത്തിന്റെ ശക്തി അലയടിച്ചെത്തിയില്ലെങ്കിലും വീണ്ടും അത് ആവർത്തിച്ചപ്പോൾ അതിന്റെ ഉള്ളടക്കം വ്യക്തമായി ഗ്രഹിക്കുവാൻ അവർക്ക് സാധിച്ചു. വെളിച്ചത്തിനെതിരെ മനഃപൂർവ്വം കണ്ണുകൾ അടയ്ക്കുകയും സത്യത്തിന്റെ പരിജ്ഞാനം ത്യജിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തവർ ലൂഥറിന്റെ വാക്കുകളുടെ ശക്തിയിൽ രോഷാകുലരായി. അദ്ദേഹം തന്റെ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ ആലോചനാ സമിതിയിലെ വക്താവ് കോപത്തോടെ പറഞ്ഞു, നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറഞ്ഞില്ല. ചുരുക്കവും വ്യക്തവുമായ ഉത്തരം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ പിന്തിരിയുമോ ഇല്ലയോ? നവീകരണ കർത്താവ് ഇപ്രകാരം മറുപടി പറഞ്ഞു, മഹാനായ ചക്രവർത്തി തിരുമനസ് എന്നോട് വ്യക്തവും ലളിതവുമായ ചുരുങ്ങിയ ഉത്തരം മാത്രം ആവശ്യപ്പെടുകയാൽ ഞാനത് തരുന്നു. അതിപ്രകാരമാണ്, പോപ്പിൻ്റെയോ വൈദിക സഭയുടെയോ മുമ്പിൽ എൻ്റെ വിശ്വാസം അടിയറ വയ്ക്കുവാൻ സാധ്യമല്ല. കാരണം അത് പകൽ പോലെ വ്യക്തവും പലപ്പോഴും അവരുടെ തെറ്റുകൾക്കെതിരെ എതിർത്ത് നിൽക്കുന്നതുമാണ്. തിരുവചന സാക്ഷ്യം കൊണ്ടോ വ്യക്തമായ സംവാദം കൊണ്ടോ തെളിയിച്ചു തരികയും ഞാൻ ഉദ്ധരണികളായി ഉപയോഗിച്ചിരിക്കുന്ന തിരുവചന ഭാഗങ്ങളിൽ കൂടെ എന്നെ ബോധ്യപ്പെടുത്തുകയും അപ്രകാരം അവർ എൻ്റെ മനസ്സാക്ഷിയെ ദൈവത്തോട് ബന്ധിപ്പിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ പിന്തിരിയുവാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ പിന്മാറുകയുമില്ല. തൻ്റെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായി സംസാരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിക്ക് സുരക്ഷിതമല്ല. ഇവിടെ ഞാൻ നിൽക്കുന്നു, മറ്റൊന്നും ചെയ്യുവാൻ എനിക്ക് സാധിക്കുന്നില്ല. ദൈവം എന്നെ സഹായിക്കട്ടെ. ആമേൻ. ഇപ്രകാരം ദൈവവചനമെന്ന ഉറപ്പുള്ള അടിസ്ഥാനത്തിന്മേൽ ഈ നീതിമാനായ മനുഷ്യൻ ഉറച്ചു നിന്നു. സ്വർഗീയ വെളിച്ചം തൻ്റെ മുഖത്തെ പ്രശോഭിപ്പിച്ചു. തെറ്റിൻ്റെ ശക്തിക്കെതിരെ സാക്ഷ്യം പറയുകയും ലോകത്തെ ജയിച്ച വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് സാക്ഷീകരിക്കുകയും ചെയ്ത തൻ്റെ സ്വഭാവശുദ്ധിയുടെ മഹിമയും തൻ്റെ ഹൃദയത്തിലെ സമാധാനവും സന്തോഷവും എല്ലാവർക്കും വെളിപ്പെട്ടു. അല്പസമയത്തേക്ക് സദസ്സു മുഴുവൻ അത്ഭുതസ്തബ്ധരായി. ആദ്യ ഉത്തരം കൊടുക്കുമ്പോൾ ലൂഥർ ബഹുമാനത്തോടും താഴ്മയോടും കൂടെ താഴ്ന്ന സ്വരത്തിൽ സംസാരിക്കുകയായിരുന്നു. തൻ്റെ ധൈര്യം ചോർന്നു പോകുന്നതിൻ്റെ തെളിവായി റോമാക്കാർ ഇതിനെ വ്യാഖ്യാനിച്ചു. സമയം നീട്ടാനുള്ള തൻ്റെ അഭ്യർത്ഥന പിന്മാറ്റത്തിനുള്ള ആദ്യപടിയായി അവർ കണ്ടു. തൻ്റെ ക്ഷീണിച്ച അവസ്ഥയും ലളിതമായ വസ്ത്രവും വിനയ ഭാഷണവും കണ്ടുകൊണ്ട് ചാൾസ് പോലും അവജ്ഞയോടെ ഇപ്രകാരം പറഞ്ഞു, ഈ സന്യാസി മതനിന്ദകനായി എൻ്റെ മുമ്പിൽ കാണപ്പെടുന്നില്ല. എന്നാലിപ്പോൾ താൻ കാഴ്ചവെച്ച ധൈര്യവും ഉറപ്പും മാത്രമല്ല തൻ്റെ വാദമുഖങ്ങളുടെ ശക്തിയും വ്യക്തതയും ദർശിച്ച എല്ലാവരും അത്ഭുത പരതന്ത്രരായി. ചക്രവർത്തിയും പ്രശംസിച്ചുകൊണ്ട് ഇപ്രകാരം ആശ്ചര്യപ്പെട്ടു, ഹൃദയത്തിൽ ലേശവും ഭയം കൂടാതെ കുലുങ്ങാത്ത ധൈര്യത്തോടുകൂടെ ഈ സന്യാസി സംസാരിക്കുന്നു. തങ്ങളുടെ രാഷ്ട്രത്തെ ഇപ്രകാരം പ്രതിനിധീകരിച്ചതിൽ അനേക ജർമ്മൻ പ്രഭുക്കന്മാർ അദ്ദേഹത്തെ അഭിമാനത്തോടും ആനന്ദത്തോടും കൂടെ വീക്ഷിച്ചു. റോമാപക്ഷക്കാർ ഇതിൽ കുപിതരായി. അവരുടെ ആവശ്യം സാധ്യമാകാത്ത രീതിയിൽ കാണപ്പെടുന്നതായി തോന്നി. തിരുവചനത്തിലല്ല പ്രത്യുത റോമിൻ്റെ തോൽവിയില്ലാത്ത ന്യായവാദമായ ഭീഷണി ഉപയോഗിച്ച് തങ്ങളുടെ അധികാരം നിലനിർത്തുവാൻ അവർ പരിശ്രമിച്ചു. ആലോചനാ സഭയിലെ വക്താവ് ഇങ്ങനെ പറഞ്ഞു, പിന്മാറാൻ നിങ്ങൾക്ക് ഭാവമില്ലെങ്കിൽ ചക്രവർത്തിയും മറ്റു രാഷ്ട്രപ്രതിനിധികളും കൂടി ആലോചിച്ച് ഈ ദുഷിച്ച മതനിന്ദകനെതിരെ എന്ത് നടപടി കൈക്കൊള്ളണമെന്ന് തീരുമാനിക്കും. തൻ്റെ ശ്രേഷ്ഠമേറിയ പ്രസ്താവന സന്തോഷത്തോടെ ശ്രദ്ധിച്ചു കേട്ടിരുന്ന സ്നേഹിതർ ഈ വാക്കുകൾ കേട്ട് നടുക്കം പൂണ്ടു. എന്നാൽ ലൂഥർ സൗമ്യനായി ഇങ്ങനെ പറഞ്ഞു, ദൈവം എൻ്റെ സഹായിയായിരിക്കട്ടെ, എനിക്കതിൽ നിന്ന് പിന്മാറുവാനാകുന്നില്ല. പ്രഭുക്കന്മാർ ഒരുമിച്ച് ചർച്ച തുടങ്ങിയപ്പോൾ ആലോചന സമിതിയിൽ നിന്ന് മാറുവാൻ ലൂഥറോട് ആവശ്യപ്പെട്ടു. വലിയൊരു പരീക്ഷാഘട്ടം വന്നു ചേർന്നതായി തോന്നി. കീഴടങ്ങാതെ ലൂഥർ കാണിക്കുന്ന ഉറച്ച നിഷേധാത്മക നിലപാട് യുഗങ്ങളായി നിലകൊള്ളുന്ന സഭയുടെ ചരിത്രത്തെ ബാധിക്കും. പിന്മാറുന്നതിന് ഒരവസരം കൂടെ അദ്ദേഹത്തിന് നൽകുവാൻ തീരുമാനമുണ്ടായി. അവസാനമായി ഒരിക്കൽ കൂടെ അദ്ദേഹത്തെ സദസ്സിൽ കൊണ്ടുവന്നു. തന്റെ ഉപദേശങ്ങളെ ഉപേക്ഷിക്കാമോ എന്ന ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കപ്പെട്ടു. മുമ്പേ തന്നെ കൊടുത്തതല്ലാതെ മറ്റൊരു ഉത്തരവും എനിക്കതിൽ പറയുവാനില്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. വാഗ്ദാനങ്ങൾ കൊണ്ടോ ഭീഷണി മുഴക്കിയോ അദ്ദേഹത്തെ റോമിന്റെ തീർപ്പിനു മുമ്പിൽ കീഴ്പ്പെടുത്താമെന്ന വ്യാമോഹം ഫലപ്രദമല്ലെന്ന് വ്യക്തമായി. രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും വിറപ്പിച്ച തങ്ങളുടെ അധികാരത്തെ വിനീതനായ ഒരു സന്യാസി നിഷേധിച്ചതിൽ പാപ്പ നേതാക്കന്മാർ നീറിപ്പുകഞ്ഞു. തന്റെ ജീവിതത്തെ ദണ്ഡനപൂരിതമാക്കി തങ്ങളുടെ ഉഗ്രകോപം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണമെന്ന് അവർ ആഗ്രഹിച്ചു. എന്നാൽ അപകടം മനസ്സിലാക്കിയ ലൂഥർ ക്രിസ്തീയമായ അന്തസ്സോടും സൗമ്യതയോടും കൂടെയാണ് സംസാരിച്ചത്. അഹങ്കാരമോ ആവേശമോ തെറ്റായ ചിത്രീകരണമോ കൂടാതെയുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. താനും തന്റെ ചുറ്റുമുള്ള മഹാന്മാരും ദൃഷ്ടിപഥത്തിൽ നിന്നും മാഞ്ഞു പോവുകയും മാർപ്പാപ്പ, പരിവാരങ്ങൾ, രാജാക്കന്മാർ, ചക്രവർത്തിമാർ എന്നിവരെക്കാളെല്ലാം ഉന്നതനായ ഒരുവന്റെ മുമ്പിലാണ് താനെന്ന് അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തു. ലൂഥറിന്റെ സാക്ഷ്യത്തിൽ കൂടെ മഹാശക്തിയോടും പൂർണ്ണതയോടും കൂടെ ക്രിസ്തു സംസാരിച്ചതിനാൽ സ്നേഹിതരും ശത്രുക്കളും ഭയവും ആദരവും നിറഞ്ഞവരായി. സാമ്രാജ്യ തലവന്മാരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് ആ സദസ്സിൽ ദൈവാത്മാവ് ഉണ്ടായിരുന്നു. ലൂഥറിന്റെ പക്ഷത്താണ് നീതിയുള്ളതെന്ന് അനേക പ്രഭുക്കന്മാർ ധൈര്യസമേതം അംഗീകരിച്ചു. സത്യത്തെ സംബന്ധിച്ച് പലർക്കും ബോധ്യമുണ്ടായി. എന്നാൽ ചിലരിൽ ഇത് ദീർഘമായി നീണ്ടുനിന്നില്ല. തങ്ങൾക്ക് ലഭിച്ച തെളിവ് ഏറ്റുപറയാതിരുന്ന മറ്റൊരു കൂട്ടം പിന്നീട് തിരുവചനം പരിശോധിക്കുകയും ഭാവിയിൽ ഭയരഹിതരായി നവീകരണത്തെ പിന്താങ്ങുകയും ചെയ്തു. ഇലക്ടർ ഫ്രെഡറിക് ആലോചന സമിതിയിൽ ലൂഥറെ ആകാംക്ഷയോടെ വീക്ഷിക്കുകയും ആഴമായി വികാരവായ്പോടെ തന്റെ പ്രസംഗം ശ്രദ്ധിക്കുകയും ചെയ്തു. ആ പണ്ഡിതന്റെ ധൈര്യവും ഉറപ്പും സ്വയശിക്ഷണവും നേരിൽ കണ്ട അദ്ദേഹം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെ ധൈര്യസമേതം ലൂഥറിന് വേണ്ടി നിലകൊള്ളുവാൻ തീരുമാനിച്ചു. അവിടെ മത്സരിക്കുന്ന രണ്ട് വിഭാഗങ്ങളെയും വിലയിരുത്തിയ അദ്ദേഹം സത്യത്തിന്റെ ശക്തിക്ക് മുമ്പിൽ പോപ്പുമാരുടെയും രാജാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും ബുദ്ധി ഏതുമില്ലാത്തതാണെന്ന് മനസ്സിലാക്കി. എല്ലാ കാലങ്ങളിലുമുള്ള സകല രാജ്യങ്ങളും കാണത്തക്ക വിധം പാപ്പാത്വ ശക്തിക്ക് തോൽവി സംഭവിക്കുന്നു. ലൂഥറിന്റെ പ്രസംഗം സൃഷ്ടിച്ച കോളിളക്കം ദർശിച്ച പാപ്പാ പ്രതിനിധി മുമ്പെങ്ങുമില്ലാത്ത വിധം ഭയപ്പെടുകയും റോമൻ അധികാരത്തിന്റെ സുരക്ഷയ്ക്കായി നവീകരണകർത്താവിനെ തകർക്കുന്നതിന് തനിക്ക് ലഭ്യമായ സകല മാർഗങ്ങളും ഉപയോഗിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. താൻ പ്രസിദ്ധിയാർജിച്ചിരുന്ന വാഗ്ധോരണിയോടും നയതന്ത്ര വൈദഗ്ധ്യത്തോടും കൂടെ അർത്ഥശൂന്യനായ സന്യാസിയുടെ പക്ഷം പിടിച്ചുകൊണ്ട് ശക്തനായ മാർപ്പാപ്പയുടെ പിന്തുണയും മൈത്രിയും ത്യജിക്കുന്നതിലുള്ള അപകടവും വെട്ടിത്തവും അയാൾ യുവ ചക്രവർത്തിയെ ബോധിപ്പിച്ചു. തന്റെ വാക്കുകൾ പ്രയോജനരഹിതമായില്ല. കത്തോലിക്ക മതത്തെ കാത്തുസൂക്ഷിക്കുന്നതിന് തന്റെ മുൻഗാമികളുടെ നയം തന്നെ പിന്തുടരുവാനുള്ള തന്റെ തീരുമാനം വിളംബരം ചെയ്യുന്ന ഒരു സന്ദേശം ആലോചന സമിതിയിൽ അവതരിപ്പിക്കുന്നതിന് ലൂഥർ മറുപടി കൊടുത്തതിന്റെ പിറ്റേ ദിവസം ചാൾസ് പരസ്യപ്പെടുത്തി. തന്റെ തെറ്റുകൾ ഉപേക്ഷിക്കുവാൻ ലൂഥർ കൂട്ടാക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെയും തന്റെ ഉപദേശങ്ങളുടെയും മേൽ കഠിനമായ മാർഗങ്ങൾ പ്രയോഗിക്കുമെന്നും പ്രസ്താവിച്ചു. ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ ഏകനായ ഒരു സന്യാസി വിഡ്ഢിത്തം നിറഞ്ഞ ഉപദേശങ്ങളുമായി എഴുന്നേറ്റിരിക്കുന്നു. ഇപ്രകാരമുള്ള അവിശ്വാസത്തെ അടിച്ചമർത്തുവാൻ എന്റെ സാമ്രാജ്യം ധനം, സ്നേഹിതർ, ശരീരം, രക്തം, ആത്മാവ്, ജീവൻ തുടങ്ങിയവയെല്ലാം ഞാൻ ബലിയർപ്പിക്കുന്നു. പൊതുജനമധ്യെ കലഹം സൃഷ്ടിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഗസ്തീൻ സന്യാസ സമൂഹത്തിൽപ്പെട്ട ലൂഥറെ ഞാൻ പിരിച്ചുവിടാൻ പോകുന്നു. പിന്നീട് അയാളെയും തന്റെ അനുയായികളായ പിടിവാശിയുള്ള മതനിന്ദകരെയും നാടുകടത്തൽ, സഭാവിലക്ക് തുടങ്ങിയവ കൊണ്ട് നശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. വിശ്വസ്ത ക്രിസ്ത്യാനികളായി പെരുമാറുവാൻ സംസ്ഥാന അധിപന്മാരെയെല്ലാം ഞാൻ ആഹ്വാനം ചെയ്യുന്നു. എന്നിരുന്നാലും ലൂഥറിന്റെ ഉറപ്പു പത്രത്തെ ബഹുമാനിക്കണമെന്നും തന്റെ മേൽ നടപടികൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് സുരക്ഷിതമായി ഭവനത്തിലെത്തുവാൻ അനുവദിക്കണമെന്നും ചക്രവർത്തി പ്രഖ്യാപിച്ചു. ആലോചനാ സമിതി അംഗങ്ങളുടെ മുമ്പിൽ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരിക്കുന്നു. നവീകരണ കർത്താവിന്റെ ഉറപ്പുപത്രം ഉപേക്ഷിച്ച് കളയണമെന്നും പാപ്പാ പ്രതിനിധികളും രഹസ്യദൂതന്മാരും ആവശ്യപ്പെട്ടു. ഒരു നൂറ്റാണ്ട് മുമ്പ് ജോൺ ഹസ്സന് സംഭവിച്ചതുപോലെ തന്റെ ചാരം റൈൻ നദിയിൽ ഒഴുക്കേണ്ടതാണ് എന്നവർ പറഞ്ഞു. എന്നാൽ രാഷ്ട്രത്തിന്റെ അന്തസ്സിന് കളങ്കമേൽക്കുന്ന ഈ നടപടിയെ പൊതുവിശ്വാസത്തിന്റെ കരാർ ലംഘനമാണെന്നുള്ളതുകൊണ്ട് തങ്ങൾ പാപ്പാ വിഭാഗക്കാരും ലൂഥറിന്റെ ശത്രുക്കളുമാണെങ്കിൽ പോലും ജർമ്മൻ പ്രഭുക്കന്മാർ എതിർത്തു. ഹസ്സിന്റെ മരണശേഷമുണ്ടായ അത്യാഹിതങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്രകാരമുള്ള ഭീകരമായ ഹീനകൃത്യങ്ങൾ ജർമ്മനിയുടെ മേലും അതിന്റെ യുവ ചക്രവർത്തിയുടെ മേലും വരാൻ പാടില്ല എന്ന് അവർ പ്രസ്താവിച്ചു. ബഹുമതിയും വിശ്വാസവും ലോകത്തെല്ലായിടത്തു നിന്നും തുടച്ചു നീക്കിയാലും പ്രഭുക്കന്മാരുടെ ഹൃദയങ്ങളിൽ അതിനുള്ള അഭയസ്ഥാനം കണ്ടെത്തേണ്ടതാണ് എന്ന് അടിസ്ഥാന നിർദ്ദേശത്തിനുത്തരമായി ചാൾസ് പറഞ്ഞു. സിഗിസ്മണ്ട് ഹസ്സിനോട് ചെയ്തതുപോലെ സഭയുടെ കൃപയിൽ നിന്നും അദ്ദേഹത്തെ തള്ളിക്കളയുവാൻ ലൂഥറിന്റെ പാപ്പാത്വശത്രുക്കൾ ചക്രവർത്തിയോട് ആവർത്തിച്ചാവശ്യപ്പെട്ടു. പൊതുസദസ്സിൽ ഹസ് ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി തന്റെ വിശ്വാസ പ്രതിജ്ഞ ഉറപ്പിക്കുന്നതിന് നിന്ന് രംഗം ഓർമ്മിച്ച ചക്രവർത്തിയായ ചാൾസ് അഞ്ചാമൻ ഇപ്രകാരം പ്രഖ്യാപിച്ചു: സിഗിസ്മണ്ടിനെ പോലെ ലജ്ജിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ടും ലൂഥർ നിരത്തിവച്ച സത്യങ്ങളെ ചാൾസ് മനഃപൂർവ്വം ഉപേക്ഷിച്ചു കളഞ്ഞു. എന്റെ മുൻഗാമികളുടെ മാതൃക അനുകരിക്കുവാൻ ഞാൻ ഉറച്ചു തീരുമാനിക്കുന്നു എന്ന് ചക്രവർത്തി എഴുതി. സത്യത്തിന്റെയും നീതിയുടെയും വഴിയിൽ നടക്കേണ്ടതിന് പോലും പാരമ്പര്യ മാർഗങ്ങളിൽ നിന്നും വ്യതിചലിക്കയില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. തന്റെ പിതാക്കന്മാർ ചെയ്തതുകൊണ്ട് അതിൻ്റെ എല്ലാവിധ ക്രൂരതയോടും ഹീനകൃത്യങ്ങളോടും കൂടെ പാപ്പാമതത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ അദ്ദേഹം നിലകൊണ്ടു. തൻ്റെ പിതാക്കന്മാർക്ക് ലഭിച്ചതിലും അധികമായി വെളിച്ചം പ്രാപിക്കാതെ തിരസ്കരിച്ചു കളയുവാനും അവർ ചെയ്യാതെ വിട്ട ചുമതലകൾ ഉപേക്ഷിച്ചു കളയുവാനും തൻ്റെ സ്ഥാനത്തെ ഉപയോഗിച്ചു. തങ്ങളുടെ പിതാക്കന്മാരുടെ നീതികളും പാരമ്പര്യങ്ങളും മുറുകെ പിടിക്കുന്നവർ ഇന്നും ധാരാളമുണ്ട്. പിതാക്കന്മാർക്ക് ലഭിക്കാതിരുന്നതുകൊണ്ടും അവർ സ്വീകരിക്കാതിരുന്നതുകൊണ്ടും ദൈവം അധികമായ വെളിച്ചം അയക്കുമ്പോൾ അവർ അത് സ്വീകരിക്കാതെ തള്ളിക്കളയുന്നു. നമ്മുടെ പിതാക്കന്മാർ നിന്നിരുന്നിടത്തല്ല നാം നിൽക്കുന്നത്. അപ്രകാരം തന്നെ നമ്മുടെ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും അവരുടേതുപോലെ അല്ലതാനും. നമ്മുടെ ചുമതല കണ്ടെത്തുന്നതിന് സത്യവചനത്തിൽ അന്വേഷിക്കാതെ പിതാക്കന്മാരുടെ മാതൃക തന്നെ നോക്കുകയാണെങ്കിൽ ദൈവം തമ്മെ അംഗീകരിക്കുകയില്ല. നമ്മുടെ മുൻഗാമികൾക്കുണ്ടായിരുന്നതിനേക്കാളും അധികമായ ഉത്തരവാദിത്വം നമ്മുടെ മേലുണ്ട്. അവർക്ക് ലഭിച്ച വെളിച്ചത്തിനും നമുക്ക് അവർ ഏൽപ്പിച്ചു തന്ന അവകാശത്തിനും ഇപ്പോൾ നമ്മളുടെ മേൽ ദൈവവചനത്തിൽ നിന്ന് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അധികമായ വെളിച്ചത്തിനും നാം കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. അവിശ്വാസികളായ യഹൂദന്മാരോട് ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപം ഇല്ലായിരുന്നു. ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴികഴിവില്ല. യോഹന്നാൻ 15:22. ഇതേ ദിവ്യശക്തി തന്നെ ലൂഥറിൽ കൂടെ ജർമ്മൻ ചക്രവർത്തിയോടും പ്രഭുക്കന്മാരോടും സംസാരിച്ചു. ദൈവവചനത്തിൽ നിന്ന് വെളിച്ചം പ്രകാശിച്ചതോടൊപ്പം ദൈവാത്മാവ് അവസാനമായി സദസ്സിലുണ്ടായിരുന്ന അനേകരിലും സംവാദിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകരക്ഷകനെതിരെ ഹൃദയം അടച്ചു കളയുവാൻ അഹങ്കാരവും ജനസമ്മിതിയും പീലാത്തോസിനെ അനുവദിച്ചതുപോലെയും തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം എന്ന് ഫെലിക്സ് ഭീതിയോടെ സത്യത്തിൻ്റെ ദൂതുവാഹകനോട് പറഞ്ഞതുപോലെയും ഞാൻ ക്രിസ്ത്യാനിയായിത്തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് അഹങ്കാരിയായ അഗ്രിപ്പ ഏറ്റുപറഞ്ഞിട്ട് സ്വർഗം അയച്ച ദൂതനെ ഉപേക്ഷിച്ചു കളഞ്ഞതുപോലെയും ലൗകിക അഹങ്കാരം, നയം എന്നിവയുടെ പിടിയിലമർന്നുകൊണ്ട് സത്യവെളിച്ചത്തെ തള്ളിക്കളയുവാൻ ചാൾസ് അഞ്ചാമൻ തീരുമാനിച്ചു. പട്ടണത്തിലെങ്ങും ആവേശം പകർന്നുകൊണ്ട് ലൂഥറിനെതിരെയുള്ള ആസൂത്രണങ്ങളുടെ കിംവദന്തികൾ പടർന്നു പിടിച്ചു. തങ്ങളുടെ ഹീനകൃത്യങ്ങൾ തുറന്നു കാട്ടുന്നവർക്കെതിരെ റോം കൈക്കൊള്ളുന്ന ചതിയുടെയും ക്രൂരതയുടെയും ഭീകര പ്രവർത്തനങ്ങൾ അറിയാവുന്ന തൻ്റെ സ്നേഹിത വൃന്ദം ലൂഥറെ യാഗമായി അർപ്പിക്കുവാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി നൂറുകണക്കായ പ്രഭുക്കന്മാർ പ്രതിജ്ഞയെടുത്തു. റോമിൻ്റെ അധികാരശക്തിക്ക് ഏൽപ്പിച്ചു കൊടുത്ത ബലഹീനമായ രാജകീയ വിളംബരത്തെ ആരും പരസ്യമായി തള്ളിപ്പറഞ്ഞില്ല. ലൂഥറെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അനുകൂലമായുമുള്ള പരസ്യങ്ങൾ പൊതുസ്ഥലങ്ങളിലും വീടുകളുടെ ഗേറ്റുകളിലും പതിപ്പിച്ചു തുടങ്ങി. ഒരു പരസ്യത്തിൽ ബാലനായ രാജാവും ഉള്ള ദേശമേ നിനക്കയ്യോ കഷ്ടം എന്ന വാക്യം എഴുതിയിരുന്നു. സഭാപ്രസംഗി 10:16. ലൂഥറിന് അനുകൂലമായി ജർമ്മനിലെങ്ങും അലയടിച്ച ജനസമിതിയേറിയ താൽപ്പര്യം കണ്ട ചക്രവർത്തിയും ആലോചനാ സമിതിയും അദ്ദേഹത്തിനെതിരെ അനീതി പ്രവർത്തിച്ചാൽ അത് സാമ്രാജ്യത്തിൻ്റെ സമാധാനവും സിംഹാസനത്തിൻ്റെ ഉറപ്പും ശിഥിലമാക്കുമെന്ന് മനസ്സിലാക്കി. നവീകരണകർത്താവിൻ്റെയും അദ്ദേഹത്തിൻ്റെ ശത്രുക്കളുടെയും നീക്കങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടും നിതാന്ത ജാഗ്രതയോടുകൂടെ അദ്ദേഹത്തെ സൂക്ഷിച്ചുകൊണ്ടും അദ്ദേഹത്തോട് തൻ്റെ യഥാർത്ഥ ഭാവങ്ങൾ മറച്ചുവെച്ചുകൊണ്ടും സാക്സോണിയിലെ ഫ്രെഡറിക് സംയമനം പാലിച്ചു. എന്നാൽ ലൂഥറിനോടുള്ള അനുകമ്പ മറച്ചു പിടിക്കാൻ ശ്രമിക്കാത്തവരായി പലരുമുണ്ടായിരുന്നു. സാധാരണ ജനങ്ങൾ, പുരോഹിതന്മാർ, പൗരപ്രമുഖർ, പ്രഭുക്കന്മാർ, ആലോചനാ സമിതി അംഗങ്ങൾ, ഇടപ്രഭുക്കൾ തുടങ്ങി അനേകർ അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി. ഡോക്ടർ ലൂഥറിൻ്റെ ചെറിയ മുറി തന്നെ സന്ദർശിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും മതിയാകുമായിരുന്നില്ല എന്ന് സ്പലാട്ടിൻ എഴുതിയിരിക്കുന്നു. റോമിനോട് അനുരഞ്ജനത്തിലെത്തിച്ചേരാൻ ലൂഥറെ സമ്മതിപ്പിക്കുന്നതിന് ചിലർ ആത്മാർത്ഥമായി പരിശ്രമിച്ചു തുടങ്ങി. സഭയ്ക്കും ആലോചന സമിതിക്കുമെതിരെയുള്ള തൻ്റെ ന്യായവിധി സ്ഥാപിക്കുവാൻ തുടർന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ വേഗം അദ്ദേഹം നാടുകടത്തപ്പെടുമെന്നും അത് തടയുവാൻ ആർക്കും സാധ്യമല്ലെന്നും പ്രഭുക്കന്മാരും പൗരമുഖ്യരും അദ്ദേഹത്തെ ഉപദേശിച്ചു. ഈ അഭ്യർത്ഥനയ്ക്കുള്ള ലൂഥറിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: പീഡനം കൂടാതെ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ അപകടത്തെക്കുറിച്ചുള്ള ഭയം എന്നെ കർത്താവിൽ നിന്നും സത്യം മാത്രമായ ദൈവവചനത്തിൽ നിന്നും വേർതിരിക്കുന്നത് എന്തിന്? ഇല്ല, അതിനേക്കാളും എൻ്റെ ശരീരവും രക്തവും ജീവനും ഏൽപ്പിച്ചു കൊടുക്കുകയായിരിക്കും നല്ലത്. തുടർന്ന് ചക്രവർത്തിയുടെ ന്യായവിസ്താരത്തിന് കീഴ്പ്പെടുവാനും അങ്ങനെ ചെയ്താൽ ഒന്നും ഭയപ്പെടുവാനില്ലെന്നും അദ്ദേഹത്തെ ഉപദേശിച്ചു. ചക്രവർത്തിയോ പ്രഭുക്കന്മാരോ ഏറ്റവും സാധാരണക്കാരനായ ക്രിസ്ത്യാനിയോ എൻ്റെ പുസ്തകങ്ങൾ പരിശോധിക്കുവാനും ന്യായം വിധിക്കുവാനും ഞാൻ താൽപ്പര്യപ്പെടുന്നു. അവർ ദൈവവചനം മാത്രം മാനദണ്ഡമാക്കി അത് ചെയ്യണമെന്നുള്ള ഒരേയൊരു വ്യവസ്ഥ മാത്രമേയുള്ളൂ. അതനുസരിക്കുകയല്ലാതെ മറ്റൊന്നും മനുഷ്യർക്ക് ചെയ്യുവാനില്ല. വിശുദ്ധ തിരുവചനം കൊണ്ട് കെട്ടിമുറുക്കിയിരുന്ന എൻ്റെ മനസാക്ഷിയെ ബലാത്കാരം ചെയ്യരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. വേറൊരു അഭ്യർത്ഥനയ്ക്ക് ഇപ്രകാരം അദ്ദേഹം മറുപടി പറഞ്ഞു: എനിക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് മാത്രം ഉപേക്ഷിക്കുവാൻ ഞാൻ ഒരുക്കമാണ്. എന്നെയും എൻ്റെ ജീവനെയും ചക്രവർത്തിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എന്നാൽ ദൈവവചനത്തെ ഒരിക്കലും ഏൽപ്പിക്കുകയില്ല. തിരുവചനത്തിനനുസരിച്ച് മാത്രം തീർപ്പ് കൽപ്പിക്കണമെന്ന വ്യവസ്ഥയിൽ ഉപദേശക സമിതിയുടെ തീരുമാനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള തൻ്റെ താൽപ്പര്യവും അദ്ദേഹം വെളിപ്പെടുത്തി. ലക്ഷോപലക്ഷം ഉപദേശക സമിതിയുടെ പിൻബലമുണ്ടെങ്കിൽ പോലും വിശ്വാസവും ദൈവവചനവും അടിസ്ഥാനമാക്കിയില്ലെങ്കിൽ ഓരോ ക്രിസ്ത്യാനിയും പോപ്പിനെ പോലുള്ള ന്യായാധിപനായിരിക്കും എന്ന് അദ്ദേഹം തുടർന്നു പറഞ്ഞു. അനുരഞ്ജനത്തിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഫലവത്താകുകയില്ലെന്ന് സ്നേഹിതരും ശത്രുക്കളും അവസാനമായി അംഗീകരിച്ചു. ഒരു ചെറിയ കാര്യത്തിലെങ്കിലും നവീകരണ കർത്താവ് സമ്മതിച്ചിരുന്നെങ്കിൽ സാത്താനും അവൻ്റെ സൈന്യങ്ങളും വിജയിക്കുമായിരുന്നു. എന്നാൽ തൻ്റെ ഇളക്കമില്ലാത്ത ഉറപ്പ് നിമിത്തം സഭയെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുവാനും പുതിയതും നല്ലതുമായ ഒരു യുഗത്തിന് ആരംഭം കുറിക്കുവാനും സാധിച്ചു. മതപരമായ കാര്യങ്ങളിൽ വ്യക്തിപരമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ധൈര്യപ്പെട്ട ഈ ഒരു മനുഷ്യൻ്റെ സ്വാധീനം തൻ്റെ കാലത്ത് മാത്രമല്ല ഭാവി തലമുറകളിലും സഭയെയും ലോകത്തെയും ബാധിക്കുന്നതായി മാറി. അന്ത്യകാലം വരെ ഇപ്രകാരമുള്ള അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവർക്കെല്ലാം അദ്ദേഹത്തിൻ്റെ ഉറപ്പും വിശ്വസ്തതയും ധൈര്യം പകർന്നുകൊടുത്തുകൊണ്ടേയിരിക്കും. മനുഷ്യരുടെ ഉപദേശങ്ങളുടെ മേലും സാത്താൻ്റെ വലിയ ശക്തിയുടെ മേലും ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും നിലനിൽക്കുന്നു. ലൂഥർ വളരെ വേഗം വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് ചക്രവർത്തിയുടെ അധികാരത്തിന്മേലുള്ള കൽപ്പനയുണ്ടായി. ഇതിനെ തുടർന്ന് തന്നെ കുറ്റം വിധിച്ചുകൊണ്ടുള്ള കൽപ്പനയും ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു. ഭീഷണിപ്പെടുത്തുന്ന മേഘപടലങ്ങൾ തൻ്റെ പാതയിൽ നിറഞ്ഞു നിന്നു. എന്നാൽ അദ്ദേഹം വേംസിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ ആനന്ദവും സ്തുതികളും കൊണ്ട് തൻ്റെ ഹൃദയം നിറഞ്ഞിരുന്നു. പോപ്പിൻ്റെ കൊട്ടാരം സാത്താൻ തന്നെ കാത്തു സൂക്ഷിച്ചു. അവനേക്കാളും കർത്താവ് ബലവാനാണെന്ന് ഏറ്റുപറയുവാൻ സാത്താൻ നിർബന്ധിക്കപ്പെടത്തക്കവണ്ണം ആ കൊട്ടാരത്തിൽ ക്രിസ്തു വലിയൊരു വിള്ളലുണ്ടാക്കി എന്ന് അദ്ദേഹം പറഞ്ഞു. തൻ്റെ ഉറപ്പ് മത്സരമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടരുതെന്ന് ആഗ്രഹിച്ച് തിരിച്ചു പോയ ശേഷം ലൂഥർ ചക്രവർത്തിക്കെഴുതി: ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനും എൻ്റെ സാക്ഷിയുമാകയാൽ മനുഷ്യൻ ജീവിക്കുന്ന ദൈവവചനമൊഴികെ മറ്റെല്ലാറ്റിലും ബഹുമാനത്തിലും അപമാനത്തിലും ജീവനിലും മരണത്തിലും ഞാൻ ആത്മാർത്ഥമായി ചക്രവർത്തി തിരുമനസ്സിനെ അനുസരിപ്പാൻ ഒരുക്കമാണ്. ഈ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും എൻ്റെ വിശ്വസ്തത ഇളകാത്തതായിരിക്കും. കാരണം ഇവിടെ നഷ്ടപ്പെടുകയോ പ്രാപിക്കുകയോ ചെയ്യുന്നത് രക്ഷയെ ബാധിക്കുകയില്ല. എന്നാൽ നിത്യമായ താൽപ്പര്യങ്ങളുടെ മേൽ മനുഷ്യന് കീഴ്പ്പെടരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം ആത്മീയ കാര്യങ്ങളിൽ ഇപ്രകാരമുള്ള കീഴ്പ്പെടൽ യഥാർത്ഥ ആരാധനയാണ്. അത് സൃഷ്ടികർത്താവിന് മാത്രം അർഹമായതുമാണ്. വേംസിലേക്ക് വരുമ്പോൾ ലഭിച്ചതിനേക്കാളും അധികം ഊഷ്മളമായ സ്വീകരണമാണ് തിരിച്ചു പോയപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്നത്. സഭാവിലക്ക് കൽപ്പിക്കപ്പെട്ട സന്യാസിയെ രാജകീയ പുരോഹിതന്മാർ സ്വാഗതം ചെയ്യുകയും ചക്രവർത്തി കൈയൊഴിഞ്ഞ മനുഷ്യനെ രാഷ്ട്രീയ ഭരണകർത്താക്കൾ ബഹുമാനിക്കുകയും ചെയ്തു. പ്രസംഗിക്കുവാൻ അഭ്യർത്ഥിച്ചപ്പോൾ രാജകീയ നിരോധനാജ്ഞ ശ്രദ്ധിക്കപ്പെടാതെ അദ്ദേഹം പ്രസംഗപീഠത്തിൽ കയറി. ദൈവവചനം ബന്ധിക്കപ്പെടുവാൻ ഞാൻ ഒരിക്കലും പ്രതിജ്ഞ ചെയ്തിട്ടില്ല, ഇനി ഒരിക്കലും ചെയ്യുകയുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വേംസിലില്ലാതിരുന്ന ചുരുങ്ങിയ സമയം കൊണ്ട് തനിക്കെതിരെ കൽപ്പന പുറപ്പെടുവിക്കുവാൻ ചക്രവർത്തിയെ പാപ്പാ പ്രതിനിധികൾ വശപ്പെടുത്തിയിരുന്നു. സാത്താൻ സ്വയം സന്യാസിയുടെ വേഷം ധരിച്ച് മനുഷ്യനായി വന്നവനാണ്, ലൂഥർ അതിൽ ആരോപിച്ചിരുന്നു. ഉറപ്പുപത്ര കാലാവധി അവസാനിക്കുമ്പോൾ തന്നെ തൻ്റെ ജോലി നിർത്തലാക്കുന്നതിനുള്ള കൽപ്പനയും അതിലടങ്ങിയിരുന്നു. അദ്ദേഹത്തിന് അഭയം നൽകുകയോ ഭക്ഷണപാനീയങ്ങൾ കൊടുക്കുകയോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ രഹസ്യമായോ പരസ്യമായോ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നതിൽ നിന്ന് എല്ലാ മനുഷ്യരെയും വിലക്കിയിരുന്നു. താൻ എവിടെയായിരുന്നാലും പിടിച്ചുകെട്ടി അധികാരികൾക്ക് ഏൽപ്പിക്കുവാൻ വ്യവസ്ഥ ചെയ്തിരുന്നു. തൻ്റെ അനുയായികളെ തുറങ്കിലടയ്ക്കുവാനും അവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടുവാനും നിർദ്ദേശിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ നശിപ്പിക്കുവാനും അവസാനമായി ഈ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരെയെല്ലാം ദണ്ഡനത്തിൽ ഏൽപ്പിക്കുവാനും തീർപ്പ് കൽപ്പിച്ചിരുന്നു. താൻ പോയ ഉടനെ തന്നെ സാക്സോണിയിലെ ഇലക്ടറും ലൂഥറിൻ്റെ സ്നേഹിതരായ പ്രഭുക്കന്മാരും വേംസ് വിട്ടു പോയിരുന്നതുകൊണ്ട് ചക്രവർത്തിയുടെ കൽപ്പനയ്ക്ക് ആലോചന സമിതിയുടെ അംഗീകാരം ലഭിക്കുവാൻ പ്രയാസമുണ്ടായില്ല. റോമാക്കാരെല്ലാം ആഹ്ലാദ ഘോഷണം നടത്തി തുടങ്ങി. നവീകരണത്തിൻ്റെ വിധി അവസാനിച്ചു കഴിഞ്ഞതായി അവർക്ക് തോന്നി. ഈ അപായ മണിക്കൂറിൽ ഒരു രക്ഷാമാർഗം തൻ്റെ ദാസന് ദൈവം തുറന്നുകൊടുത്തു. ഒരു സൂക്ഷ്മ നയനം ലൂഥറിൻ്റെ നീക്കങ്ങളെ പിന്തുടരുകയും സത്യസന്ധമായ ഒരു മാന്യഹൃദയം അദ്ദേഹത്തിൻ്റെ മോചനത്തിന് വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്തു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കാളും ചെറുതായ യാതൊന്നുകൊണ്ടും തൃപ്തിപ്പെടുവാൻ റോമിനാവുകയില്ല എന്നത് വ്യക്തമാണ്. സിംഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ രക്ഷിക്കണമെങ്കിൽ ഒളിച്ചു പാർപ്പിച്ചാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. നവീകരണകർത്താവിനെ കാത്തു സൂക്ഷിക്കുന്നതിന് ഒരു പദ്ധതി തയ്യാറാക്കുവാൻ സാക്സോണിയിലെ ഫ്രെഡറിക്കിന് ദൈവം ബുദ്ധി നൽകി. യഥാർത്ഥ സ്നേഹിതരുടെ സഹകരണം കൊണ്ട് ഇലക്ടറുടെ ഉദ്ദേശം സാധ്യമാവുകയും സ്നേഹിതരിലും ശത്രുക്കളിലും നിന്ന് സൗകര്യപ്രദമായി ലൂഥറെ ഒളിപ്പിക്കുകയും ചെയ്തു. തൻ്റെ വീട്ടിലേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹത്തെ പിടികൂടി അംഗരക്ഷകരിൽ നിന്ന് അകറ്റുകയും നിബിഡ വനത്തിൽ കൂടെ കൊണ്ടുപോയി പർവ്വതത്തിൽ കോട്ടയോടുകൂടിയതും ഏകാന്തവുമായ വാട്ട്ബെർഗിലെ കൊട്ടാരത്തിൽ ഒളിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ പിടിച്ചെടുത്തതും ഒളിപ്പിച്ചതും അതീവ രഹസ്യമായിരുന്നതിനാൽ കുറേ നാളത്തേക്ക് തൻ്റെ സ്ഥിതിയെപ്പറ്റി ഫ്രെഡറിക്കിന് പോലും അറിഞ്ഞുകൂടായിരുന്നു. ഈ അറിവില്ലായ്മ പ്രത്യേകം ആസൂത്രണം കൂടാതെയായിരുന്നില്ല. ലൂഥറിൻ്റെ സ്ഥിതിഗതികളെപ്പറ്റി ഇലക്ടർക്ക് ഒന്നും തന്നെ അറിഞ്ഞുകൂടായിരുന്നിടത്തോളം അദ്ദേഹത്തിന് യാതൊന്നും വെളിപ്പെടുത്തുവാനുണ്ടായിരുന്നില്ല. നവീകരണകർത്താവ് സുരക്ഷിതനാണെന്നതിൽ താൻ തൃപ്തനാകുകയും ഈ അറിവിൽ അദ്ദേഹം സന്തോഷിക്കുകയും ചെയ്തു. വസന്തം, വേനൽ, ശരത്കാലം എന്നിവ കഴിഞ്ഞുപോയി. ശീതകാലവും വന്നു. ഇപ്പോഴും ലൂഥർ കാരാഗ്രഹവാസിയായി കഴിയുകയാണ്. സുവിശേഷ വെളിച്ചം അസ്തമിച്ചു പോയി എന്ന് കണ്ട് അലീൻഡറും കൂട്ടാളികളും അമിതമായി ആഹ്ലാദിച്ചു. പക്ഷേ അതിനു പകരം നവീകരണകർത്താവ് തൻ്റെ വിളക്കിൽ സത്യത്തിൻ്റെ സംഭരണശാലയിൽ നിന്നും നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ വെളിച്ചം അതീവ തേജസ്സോടെ പ്രകാശിക്കുവാനുണ്ടായിരുന്നു. യുദ്ധത്തിൻ്റെ ചൂടിലും കോലാഹലത്തിലും നിന്ന് വാർട്ട്ബെർഗിലെ സ്നേഹസമരണമായ സുരക്ഷിതത്വത്തിൽ എത്തിച്ചേർന്നതിൽ ലൂഥർ കുറേ നാളത്തേക്ക് സന്തോഷവാനായിരുന്നു. പക്ഷെ ഇപ്രകാരമുള്ള വിശ്രമ ജീവിതത്തിൽ അധികനാൾ സംതൃപ്തനായിരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പ്രവർത്തന നിരതവും പോരാട്ടം നിറഞ്ഞതുമായ ജീവിതം പരിചയിച്ച അദ്ദേഹത്തിന് പ്രവൃത്തിയില്ലാതെയിരിക്കുന്നത് അസഹ്യമായി തോന്നി. ആ ഏകാന്ത നാളുകളിൽ സഭയുടെ അവസ്ഥ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കാണപ്പെടുകയും നിരാശയോടുകൂടെ ഇപ്രകാരം അദ്ദേഹം വിലപിക്കുകയും ചെയ്തു. കഷ്ടം, ദൈവകോപത്തിൻ്റെ ഈ അന്ത്യനാളിൽ ദൈവം മുമ്പിൽ മതിൽ പോലെ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കുവാൻ ആരുമില്ലല്ലോ. വീണ്ടും ചിന്ത തന്നിലേക്ക് തന്നെ മടങ്ങുകയും മത്സരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതിൽ താൻ ഭീരുവാണെന്ന് വിധിക്കപ്പെടുകയും ചെയ്യുമെന്ന് അദ്ദേഹം ഭയപ്പെടുകയും ചെയ്തു. പിന്നെ അദ്ദേഹം തൻ്റെ അലസതയെയും സുഖജീവിതത്തെയും കുറ്റപ്പെടുത്തി. എന്നിരുന്നാലും അതേസമയം ഒരു മനുഷ്യന് ചെയ്യുവാൻ കഴിയുന്നതിലും അധികം അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു. തൻ്റെ തൂലിക ഒരിക്കലും അലസമായിരുന്നില്ല. തന്നെ നിശബ്ദനാക്കിയെന്ന് വീമ്പിളക്കിയ ശത്രുക്കൾ പോലും അതിശയിക്കുകയും കലങ്ങുകയും ചെയ്യുമാറുള്ള വ്യക്തമായ തെളിവുകൾ അദ്ദേഹം പ്രവർത്തന നിരതനാണെന്ന് സാക്ഷിക്കുന്നതിനുണ്ടായിരുന്നു. തൻ്റെ തൂലികയിൽ നിന്ന് ഉത്ഭവിച്ച വലിയൊരു കൂട്ടം ലഘുലേഖകൾ ജർമ്മനിലെങ്ങും പ്രചരിച്ചുകൊണ്ടിരുന്നു. ജർമ്മൻ ഭാഷയിൽ പുതിയ നിയമം വിവർത്തനം ചെയ്തുകൊണ്ട് അതിശ്രേഷ്ഠമായ ഒരു സേവനം തൻ്റെ ജനത്തിനു വേണ്ടി അദ്ദേഹം കാഴ്ചവെച്ചു. പാറക്കെട്ടുകൾ നിറഞ്ഞ പത്മോസിൽ നിന്നുകൊണ്ട് ഏകദേശം ഒരു വർഷത്തോളം അദ്ദേഹം സുവിശേഷം ഘോഷിക്കുകയും കാലഘട്ടത്തിൻ്റെ പാപങ്ങളെയും തെറ്റുകളെയും ശാസിക്കുകയും ചെയ്തു. ശത്രുക്കളിൽ നിന്നും ലൂഥറിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനും ഈ സുപ്രധാന പ്രവർത്തനങ്ങൾക്ക് ഏകാന്തമായ വേദി ഒരുക്കുന്നതിനും വേണ്ടി മാത്രമായിരുന്നില്ല ദൈവം തൻ്റെ ദാസനെ പൊതുജീവിത രംഗത്ത് നിന്ന് മാറ്റിയത്. ഇതിനേക്കാളും വലിയ വിലപ്പെട്ട ഫലങ്ങൾ വേറെയും പ്രാപിക്കുവാനുണ്ടായിരുന്നു. പർവ്വതപ്രദേശത്തിൻ്റെ ഏകാന്തതയിലും മറവിലും മാറ്റപ്പെട്ട ലൂഥറിന് ഭൗമിക സഹായങ്ങളിലും മാനുഷിക സ്തുതികളിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാൻ സാധിച്ചു. പലപ്പോഴും വിജയത്തിൽ നിന്നുഭവിക്കുന്ന അഹങ്കാരത്തിലും ആത്മവിശ്വാസത്തിൽ നിന്ന് താൻ രക്ഷിക്കപ്പെട്ടു. വളരെ വേഗം താൻ ഉയർത്തപ്പെടാനിരിക്കുന്ന തലചുറ്റൽ അനുഭവപ്പെടുന്ന ഉന്നതിയിൽ സുരക്ഷിതമായി നടകൊള്ളുവാൻ കഷ്ടതയും വിനയവും അദ്ദേഹത്തെ അഭ്യസിപ്പിച്ചു. സത്യം നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ മനുഷ്യർ ആനന്ദിക്കുമ്പോൾ തെറ്റിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും ചെങ്ങലകളെ ഭേദിക്കുവാൻ ദൈവം ഉപയോഗിച്ചവരെ വാഴ്ത്തുവാനുള്ള പ്രവണത അവർക്കുണ്ടാകുവാറുണ്ട്. മനുഷ്യൻ്റെ ചിന്തയും സ്നേഹവും ദൈവത്തിൽ നിന്നകറ്റി മനുഷ്യനിൽ തന്നെ കേന്ദ്രീകരിക്കുന്നതിന് സാത്താൻ ഉദ്യമിച്ചുകൊണ്ടിരിക്കുന്നു. വെറും ഉപകരണങ്ങളായിരുന്നവരെ ബഹുമാനിച്ചുകൊണ്ട് സകല ക്രിയകളെയും ചുറ്റുപാടുകളെയും നിയന്ത്രിക്കുന്ന ദൈവകരത്തെ മറന്നുകളയുവാൻ അവനവരെ വഴി നടത്തുന്നു. പലപ്പോഴും ഇപ്രകാരം സ്തുതിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന മത നേതാക്കന്മാർക്ക് ദൈവത്തിലെ ആശ്രയമെന്ന കാഴ്ചപ്പാട് നഷ്ടപ്പെടുകയും തങ്ങളിൽ തന്നെ അവർ വിശ്വാസമർപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ദൈവവചനത്തിലേക്ക് നോക്കുന്നതിന് പകരം ഉപദേശത്തിനായി അവരിലേക്ക് തന്നെ നോക്കുന്ന മനുഷ്യരുടെ മനസ്സിനെയും മനസാക്ഷിയെയും നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നു. ഇപ്രകാരം നവീകരണ പ്രവർത്തനം അതിൻ്റെ നടത്തിപ്പുകാരിൽ നടമാടുന്ന ആത്മാവ് നിമിത്തം തകർന്നു പോകുന്നു. ഈ ആപത്തിൽ നിന്നും നവീകരണത്തെ ദൈവത്തിന് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രവർത്തനത്തിൽ മനുഷ്യൻ്റെ മുദ്രണമല്ല ദൈവത്തിൻ്റെത് തന്നെ പ്രാപിക്കേണ്ടതാണെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സത്യത്തിൻ്റെ വ്യാഖ്യാതാവ് എന്ന നിലയിൽ മനുഷ്യനയനങ്ങൾ ലൂഥറിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു. കണ്ണുകളും സത്യത്തിൻ്റെ നിത്യമായ ഉറവിടമെന്ന ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ ലൂഥറെ മാറ്റി നിർത്തി.